സഹോദരൻ റസൽ എന്താണെന്ന് എന്നോട് പറയുക. ഇല്ലേ, അതോ അദ്ദേഹം അത് പറഞ്ഞതായി ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അത് ഈ വഴിയാകുന്നു. എന്നാൽ ഈ വഴിക്കൊട്ടും പുറത്തുമല്ല. ഇന്ന് രാത്രിയിൽ സഹോദരൻ റൂഡലിനോടും അദ്ദേഹത്തിന്റെ സഭയോടുമൊപ്പം വീണ്ടും ആയിരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. അവരുടെ പക്കൽ കുറച്ച് ഫാനുകൾ ഉള്ളതെടുത്ത് നിങ്ങൾ വൈദ്യുതീകരിച്ചാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തം വീട്ടിലായിരിക്കുന്നത് പോലെയാക്കുവാൻ കഴിയും. എന്റെ സമയമാകുന്നതുവരെ ഞാൻ കാറിൽ തന്നെ കാത്തിരുന്നു. കാരണം ഇവിടെ ചൂടായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് ഇന്ത്യാനയിലെ പോലെയായിട്ട് ഞങ്ങൾക്ക് അവിടെ തണുപ്പും പിന്നെ ചൂടും പിന്നെ വീണ്ടും തണുപ്പുമാകുന്നു. സഹോദരൻ റൂഡലിനോടൊപ്പം ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗപീഠത്തിലാകുന്നതിൽ ഞാൻ ഇരട്ടി സന്തോഷവാനാകുന്നു. കാരണം സഹോദരൻ റൂഡൽ എന്റെ സ്വന്തം കുട്ടികളിൽ ഒരുവനെ പോലെ തന്നെയാകുന്നു. അദ്ദേഹത്തിന്റെ പിതാവും ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് ജോലി ചെയ്തത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം ഈ കുട്ടി ജനിച്ചപ്പോൾ അവന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം അവൻ ഗോഡ്സ് ബൈബിൾ സ്കൂളിലേക്ക് പോകുകയും അവന്റെ തുടക്കത്തിൽ അതൊരുവിധം കഠിനവുമായിരുന്നു. അവൻ അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തുവരാൻ ആഗ്രഹിക്കാതെ കാണപ്പെട്ടിരുന്നു. അവൻ പിന്നോക്കനും ലജ്ജാശീലനുമായിരുന്നു. എന്നാൽ അവസാനം അവനാകുകയും ഇത് അവനാഞ്ഞതിന്റെ ഫലങ്ങളുമാകുന്നു. ഇത് സഹോദരൻ റൂഡലിന്റെ തുടക്കം മാത്രമാണെന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നു. ഇത് തുടക്കമാകുന്നു. ഇതെത്രയധികം വളരുമെന്ന് പറയുന്നത് കഠിനമാണ്. അത് ഇവിടെയുള്ള ഇരുണ്ട വനങ്ങളെ മറികടക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. പുറത്തുവച്ച് സഹോദരൻ മൈക്ക് ഈഗനോട് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് വെച്ച് വേട്ടയാടിയിരുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു. എപ്രകാരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും നാഗരികത അതിനെ കയ്യിലെടുത്തതുപോലെ കാണപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ചുറ്റുപാടുമായുള്ള ഈ സ്ഥലങ്ങൾ ഇപ്രകാരം പുരോഗമിക്കുവാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അണ്ണാനെയും മുയലിനെയും വേട്ടയാടാൻ യാതൊരു സ്ഥലവും ഉണ്ടായിരിക്കില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളർന്നുവന്ന പഴയ സ്ഥലത്ത് ഒരു അയൽക്കാരന്റെ വീട്ടിലേക്ക് ഒരു മൈൽ ദൂരം നടക്കേണ്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ പിൻവാതിലിൽ കൂടി വെള്ളം പുറത്തേക്കെറിയാൻ തന്നെ പറ്റുകയില്ല. എറിഞ്ഞാൽ അത് വേറൊരുത്തിന്റെ വാതിലിലേക്കാണ് എറിയുന്നത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ സ്ഥലത്തായിരിക്കുന്നത് നന്നായിരിക്കുന്നു. ഞാൻ നിങ്ങളെ അധികം ദീർഘിപ്പിച്ചിരിക്കുകയില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി കൂടാരത്തിലേക്ക് വരുന്നതിനായി സഹോദരൻ റൂഡൽ എന്നോട് അപേക്ഷിച്ചിരുന്നു. ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി വരുമ്പോൾ നമ്മുടെ കർത്താവ് തന്റെ മഹത്വത്തെ നമുക്ക് കാണിക്കുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു ശുശ്രൂഷകൻ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഈ വളർന്നുവരുന്ന സഭയെ ശക്തീകരിക്കുമെന്നുള്ളതാകുന്നു. എന്റെ കൂടാരത്തിൽ നിന്നും കുറച്ച് സ്നേഹിതരെയും കുറച്ച് ട്രസ്റ്റിമാരെയും ഞാൻ കാണുന്നു. ഈ ജനങ്ങളിൽ വളരെയധികം പേരും കർത്താവ് രോഗികളെ സൌഖ്യമാക്കി കണ്ടിട്ടുള്ളവരാണ്. ഇന്ന് രാത്രിയിൽ അവൻ നമുക്ക് വേണ്ടി അത് ചെയ്യുകയാണെങ്കിൽ, തന്റെ മഹത്വത്തിൽ അവൻ ഈ രംഗത്തിലേക്ക് വരികയാണെങ്കിൽ, അത് ജനങ്ങളെ വിശ്വാസത്തെ ശക്തീകരിക്കുകയും അത് അവർക്ക് പ്രത്യാശ നൽകുകയും ചെയ്യും. അത് സഹോദരൻ റൂഡലിനെ സഹായിക്കും. കാരണം സഹോദരൻ റൂഡൽ പൂർണ്ണ സുവിശേഷത്തെ പ്രസംഗിക്കുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിരാശപ്പെട്ടിരിക്കും. കർത്താവ് പ്രവർത്തിക്കുമെന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് അദ്ദേഹം അതുമായി ഉറച്ചു നിൽക്കുകയാണ്. ഇപ്രകാരമുള്ള ഈ ചെറിയ യോഗങ്ങളിൽ നമ്മെ പോലെയുള്ള കുറച്ച് പഴയ പ്രാസംഗികർ കടന്നു വരികയാണെങ്കിൽ അത് ചെറുപ്പക്കാരായ ആളുകളെ സഹായിക്കുന്നതാകും. നാളെ ഞാൻ കൂടാരത്തിലുള്ള ജനങ്ങളോടൊപ്പമായിരിക്കും. അതിനുശേഷം ഓഗസ്റ്റ് 15 വരെ എനിക്ക് യാതൊരു അവധിയുമില്ലാതെ യോഗങ്ങൾക്ക് ശേഷം യോഗങ്ങളായിരിക്കും. അതിനാൽ ഒരുപക്ഷെ ഞാൻ ഞായറാഴ്ച വന്നിരിക്കും, എന്നാൽ സംസാരിക്കുന്നതായിരിക്കില്ല. ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ പാസ്റ്ററായ സഹോദരൻ നെവലിന്റെ നാത്തൂനെ ഇന്ന് ശവമടക്കിയത് കേൾക്കാനിടയായതിൽ ഖേദമുണ്ട്. കൂടാരത്തിലുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. സഹോദരൻ നെവിൽ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ചുറ്റുമായി നോക്കിയിരുന്നു. അവിടേക്ക് പൂക്കളെ കൊടുത്തയക്കുന്നതിനെക്കുറിച്ച് അവർക്കറിയാമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു. കുറച്ചുനേരം മുമ്പാണ് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്. സഹോദരൻ നെവിലിന്റെ നാത്തൂനെ ഇന്ന് അടക്കിയതായി ആരോ പറഞ്ഞുവെന്ന് ബില്ലി എന്നോട് പറഞ്ഞിരുന്നു. തീർച്ചയായും അത് കേട്ടതിൽ ഖേദമുണ്ട്. വിവാഹത്തിൽ കൂടെ എന്റെ ഒരു അകന്ന ബന്ധത്തിലുമാകുന്നു. അവർ നിദ്രയിലായെന്ന് കേട്ടതിൽ എനിക്ക് ഖേദമുണ്ട്. എന്റെ രണ്ട് സ്നേഹിതന്മാരായ ഡേവ് റൈറ്റ്സും ശ്രീമാൻ ഹെൻസണും ഇന്ന് രാത്രിയിൽ അവിടെ അടക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് സുഖമില്ലായിരുന്നുവെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അവർ രണ്ടുപേരും ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചുപോയിരുന്നതായി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നാം അധിക നാളുകൾ ഇവിടെ ജീവിക്കുന്നതല്ല എന്നുള്ളതിനെ അത് കാണിക്കുന്നു. നാം ഒരു നിരയായി മുമ്പോട്ട് പോകുകയും ദൈവം തന്റെ മേലെയുള്ള കാർഡിന്റെ റാക്കിൽ നിന്നും നമ്മുടെ നമ്പർ എടുത്ത് ഏത് സമയത്താണ് അതെടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം ഈ യോഗത്തിലേക്ക് കടക്കുമ്പോൾ കാലാവസ്ഥ ചൂടാണെന്നും തീരെ മോശമാണെന്നും ഞാൻ അറിയുന്നു. എന്നാൽ നാം നമുക്ക് കഴിയാവുന്നതിൽ ഏറ്റവും അധികം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്നുവെന്നും നാം ആത്മാർത്ഥതയുള്ളവരും നാം അവനെ സ്നേഹിക്കുന്നവരുമാണെന്ന് ദൈവത്തോട് കാണിക്കുന്നതിനായി എത്തിയിരിക്കുന്നുവെന്നും ഓർമ്മയിരിക്കട്ടെ. അവനെ സ്നേഹിക്കാത്തവരായി ഇവിടെയുള്ള സകലരും ഇന്ന് രാത്രിയിൽ അവനുമായി സ്നേഹത്തിലാകാൻ നാം ആഗ്രഹിക്കുന്നു. അവനിൽ വിശ്വസിക്കാത്തവരായ സകല മനുഷ്യരും പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് രാത്രിയിൽ അവനെ വിശ്വസിക്കുന്നവരാകാൻ നാം ആഗ്രഹിക്കുന്നു. ഈ കൂടാരത്തിൽ വെച്ചുള്ള ഈ യോഗം ഒരു ഇതിഹാസത്തെ കുറിക്കുന്നതിനിടയാക്കിയിട്ട് അന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളുടെ അടുക്കലെത്തിയിട്ട് ഇന്ന ഇന്ന കാര്യം ചെയ്തുവെന്ന് തിരികെ ചൂണ്ടിക്കാണിക്കുന്നതിനിടയാക്കണമേ. അതുകൊണ്ടിപ്പോൾ നാം ബൈബിൾ തുറന്ന് തിരുവചനത്തെ വായിക്കുന്നതിന് മുമ്പായി പിന്നിലിരിക്കുന്നവരായ നിങ്ങൾക്ക്, ഏറ്റവും പിന്നിലിരിക്കുന്നവരായ നിങ്ങൾക്ക് എന്നെ ശരിക്കും കേൾക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് ശരിക്കും കേൾക്കാമോ എന്ന് ഞാൻ അതിശയിക്കുന്നു. അവിടെ ശരിയായി കേൾക്കുന്നുണ്ടോ? അധികം ആളുകൾ തലകുലുക്കുന്നതായി ഞാൻ കാണുന്നില്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നില്ലേ? ശരി, എങ്കിൽ പിന്നെ ഇപ്രകാരം തന്നെ അതായിരിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം. ഈ പുണ്യമായ നാഴികയിൽ ആരെങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കപ്പെടുന്നതിനായി ഉണ്ടെങ്കിൽ അവരുടെ കൈകളെ ഉയർത്തുമോ? നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവൻ കാണുകയും അറിയുകയും ചെയ്യുന്നു. കൃപാലുവായ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ആദരവോടെ ഞങ്ങളുടെ തലകളെ മാത്രമല്ല എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും വണങ്ങിക്കൊണ്ട് ഞങ്ങൾ കടന്നുവരുന്നു. കാരണം അങ്ങയുടെ വചനത്തിലെ പ്രകാരം എഴുതിയിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതായത്, രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അതുകൊണ്ടിപ്പോൾ നീ ഇവിടെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരിക്കുകയും ആ മഹത്തായ പരിശുദ്ധാത്മാവ് ഈ ചെറിയ കെട്ടിടത്തിനുള്ളിൽ കൂടെ നീങ്ങിക്കൊണ്ടുമിരിക്കുന്നു. കാരണം ഇത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാകുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഈ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ സഭയെയും അതിന്റെ പാസ്റ്ററെയും സകല സഹപ്രവർത്തകരെയും എല്ലാ അംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഇത് വളർന്ന് വളർന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ദീപസ്തംഭമായിട്ട് ജനങ്ങൾ ദൂരെ നിന്നും അടുത്തുനിന്നും കർത്താവിന്റെ പ്രവൃത്തികളെ കാണുന്നതിനായിട്ട് ഇവിടെ വരാനിടയാക്കണമേ. ശലോമോന്റെ ജ്ഞാനത്തെ കേൾക്കുന്നതിനു വേണ്ടി ജനങ്ങൾ ലോകത്തെല്ലായിടത്തും നിന്നും ആ പഴയ ആലയത്തിലേക്ക് വന്നിരുന്നതുപോലെ ഇതാക്കി തീർക്കണമേ. കൂടാതെ വലിയ മഹത്തായ കാര്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്തു. അവന്റെ നാമത്തിൽ ഞങ്ങൾ കൂടി വരുന്നിടമൊക്കെയും അവനെ കണ്ടുമുട്ടുന്ന യഹോവയുടെ ആലയമാകുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ ദാസന്മാരെയും ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നതായ പ്രാർത്ഥനകളെയും ഞങ്ങൾ പാടുന്ന പാട്ടുകളെയും നീ ആദരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തെ അനുഗ്രഹിക്കണമേ. അത് മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും ഫലപുഷ്ടിയുള്ള മണ്ണിൽ വീഴാനിടയാക്കണമേ. കർത്താവേ, ഈ നാഴികയിൽ തന്നെ നീ സകല പച്ചമുൾച്ചെടികളെയും സകല കയ്പിന്റെ വേരുകളെയും അവിശ്വാസത്തെയും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നിന്റെ തിരുവചനം നല്ലതും സമൃദ്ധിയായതും ഫലപുഷ്ടിയുള്ളതുമായ മണ്ണിലേക്ക് വീണിട്ട് ഈ ജനങ്ങൾ മഹത്തായ ഫലങ്ങളെ കൊണ്ടുവരാനിടയാക്കണമേ. കൈകൾ ഉയർത്തിയ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നീ അവരെ കാണുകയും അവരുടെ ആവശ്യങ്ങളെ അറിയുകയും ചെയ്യുന്നുവല്ലോ. പിതാവേ, ഇത് ഞങ്ങൾക്ക് അനുവദിച്ചു തരണമേ. അങ്ങയുടെ പരിശുദ്ധ പുത്രനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ബൈബിളിൽ നിന്നും വിശുദ്ധ യോഹന്നാന്റെ 6-ാം അധ്യായത്തിലേക്ക് തിരിച്ച് അതിന്റെ 66-ാം വാക്യം തൊട്ട് കുറച്ച് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 6:66.
From that time many of his disciples went back and walked no more with him. Then said Jesus unto the 12, Will you also go away? Simon Peter answering him,
അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാനിതിനെ ഒരു വിഷയമാക്കി എടുത്തുകൊണ്ട് അതിനെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഈ കാലത്തെ ജനങ്ങളുടെ ഇടപെടലും ആ കാലത്തെ പോലെ തന്നെ ഒരു വലിയ കാര്യമാകുന്നു. ജനങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ പോകുകയും അലക്ഷ്യമായി കാണപ്പെടുകയും ചെയ്യുന്നു. അവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് സാവകാശമായി പോകുകയും സുഖലോലുപരെ പോലെയുമാകുന്നു. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തെ വിട്ടതുപോലെ തന്നെയായിട്ട് സ്വയം മാറ്റത്തിലായി അവശേഷിക്കുന്നു. അവൻ ദൈവത്തെ കഴിവെടിഞ്ഞിട്ട് താൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് അഭിലാഷങ്ങളിൽ ഉന്മത്തനവനെ പോലെ പോകുന്നു. അവന്റെ ധാരണയിൽ അധികം മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവന്റെ ആശയങ്ങളിലും അധികം മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അവനിപ്പോഴും അവന്റെ അത്തിയിലയുടെ മതത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ തനിക്ക് വേണ്ടി തന്നെ അത് സ്വയമായി ഉണ്ടാക്കിയിട്ട് സ്വയം മറച്ചുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു സന്തുഷ്ടിയുള്ളവനെ പോലെ ഈ വാക്ക് കേൾവിക്ക് ഉചിതമാണെങ്കിൽ ഒരു കൃത്രിമ സംതൃപ്തനെ പോലെ നടന്നു പോകുന്നു എന്ന് ഞാൻ പറയട്ടെ. താൻ തെറ്റാണെന്ന് അവന്റെ സ്വന്തം പ്രാണനിൽ അറിഞ്ഞിട്ടും താൻ സംതൃപ്തനാണെന്ന് സ്വയം വിശ്വസിക്കുന്നതിനിടയാക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യത്തിന്റെയും തുടക്കം ദുഷിപ്പോടുകൂടിയാണെന്ന് അവനറിയാം. തന്റെ കാലുറയുടെ വാറഴിച്ചിട്ട് ചന്ദ്രനിലേക്ക് എടുത്തുചാടാൻ കഴിയാത്തതുപോലെ അവന് സ്വയം രക്ഷിക്കാൻ കഴിയുകയില്ല. അവനതിന് കഴിയുകയില്ല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് പുള്ളിപ്പുലി തന്റെ പുള്ളിയെ നക്കി മാറ്റിക്കളയാൻ ശ്രമിക്കുന്നത് പോലെയായിരിക്കും. അതവന്റെ പാപങ്ങളെ ഒന്നുകൂടെ വെളിച്ചപ്പെടുത്തി കാണിക്കും. എന്നാൽ അപ്പോഴും അവനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. എന്നാൽ പത്രസ് അന്നാളിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ വളരെയധികം പേർക്ക് കഴിയുന്നതുപോലെ ഉത്തരം നൽകാൻ കഴിഞ്ഞു. അവൻ എന്തോ ഒരു വ്യത്യസ്തമായ കാര്യത്തെ കണ്ടിരുന്നു. അവൻ യേശുവിനെ കണ്ടുമുട്ടിയിട്ട് അലഞ്ഞു തിരിയുന്നതിലും കൂടുതലായി എന്തോ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. യേശുവിനെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടുന്ന വ്യക്തി പിന്നെ ഒരിക്കലും അലഞ്ഞു തിരിയാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ പിന്നെ എന്തോ സംഭവിക്കുന്നു. അവൻ പിന്നെ ഒരിക്കലും അതേപോലെ ആയിരിക്കുന്നില്ല. പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുകയും അവൻ യേശുവിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്തോ കാണുകയും ചെയ്തിരുന്നു. യേശുവിനെ പോലെ ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മഹത്തായ എന്തോ ഒന്ന് അവനിൽ കണ്ടിട്ട് അതവനെ കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന് ഉത്തരം നൽകുന്നതിനിടയാക്കി. നിങ്ങളും ബാക്കിയുള്ള 70 പേരോടൊപ്പം പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളും സാവകാശമായി അവരോടൊപ്പം ചേർന്ന് പോയിക്കൊള്ളുക എന്ന് യേശു പറഞ്ഞു. എന്നാൽ പത്രസ് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ ആരുടെ അടുക്കൽ പോകാൻ കഴിയും? കാരണം നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കൽ മാത്രമല്ലേ ഉള്ളല്ലോ. അവന്റെ പക്കൽ മാത്രമല്ലാതെ മറ്റാരുടെയും പക്കലില്ലായിരുന്നു. പത്രസ് അധിക സമയമായിട്ട് അവനോടൊപ്പമായിരിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൽ നിന്ന് അവൻ ചെയ്യുന്നതും അത് സത്യമായിരുന്നുവെന്നും അവന്റെ പക്കൽ നിത്യജീവന്റെ വാക്കുകൾ ഉണ്ടായിരുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. ഓ, നമുക്കും അവനോടൊപ്പം അധിക സമയമായിട്ട് നിത്യജീവന്റെ വാക്കുകൾ അവന്റെ പക്കൽ മാത്രമേ ഉള്ളൂവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും അത്രയും അധികം വ്യത്യസ്തമായിട്ട് യേശുവിന്റെ പക്കൽ എന്താണ് ഉണ്ടായിരുന്നത്? അവൻ എന്തുകൊണ്ടാണ് റബ്ബിയിൽ നിന്നും വ്യത്യസ്തനായിരുന്നത്? റബ്ബി ഒരു പുരോഹിതനായിരുന്നു. അവനൊരു ഉപദേഷ്ടാവും ഒരു പണ്ഡിതനുമാകുന്നു. ഒരുപക്ഷെ ലോക വിദ്യാഭ്യാസത്തിൽ അവൻ യേശുവിൽ നിന്നും വളരെ അപ്പുറത്തായിരിക്കുന്നു. യേശു സ്കൂളിൽ പോയിട്ടുള്ളതിന്റെയോ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുള്ളതിന്റെയോ യാതൊരു റെക്കോർഡുകളും നമ്മളുടെ പക്കലില്ല. അവൻ അതിന്റെ ആവശ്യമില്ലായിരുന്നു. അവൻ ദൈവപുത്രനായിരുന്നു. താൻ എന്ത് ചെയ്യണമെന്ന് സ്വർഗത്തിൽ നിന്ന് അവൻ വെളിപ്പെട്ടിരുന്നു. അങ്ങനെ ഈ സ്വർഗീയ വെളിപാട് ഈ ശിഷ്യന്മാരുടെ മേൽ ഇപ്രകാരം ഒരു മതിപ്പുണ്ടാക്കിയിട്ട് ഇത് കണ്ടുപിടിക്കുന്നതിന് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകുമെന്ന് ചോദിക്കുന്നതിന് പത്രോസിനെ ഇടയാക്കി. ഇന്ന് രാത്രിയിലും ഇത് അത്രയധികം വാസ്തവികമാകുന്നു. നാം അവന്റെ അടുക്കൽ പോകുന്നില്ലെങ്കിൽ പിന്നെ നാം ഇത് പ്രാപിക്കുന്നതിന് എവിടേക്ക് പോകും? നാം യേശുവിന്റെ അടുക്കൽ തന്നെ ചെന്നിരിക്കണമെന്നുള്ളതിന്റെ 7 കാര്യങ്ങൾ അല്ലെങ്കിൽ 7 കാരണങ്ങൾ ഞാനൊരു കടലാസിൽ കുറിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി 20-30 നിമിഷ നേരം ഞാൻ ഈ 7 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് യേശുവിന്റെ പക്കൽ എന്താണ് ഉണ്ടായിരുന്നത്? അവൻ തന്നെ എന്തുകൊണ്ടായിരിക്കണം? ആദ്യത്തെ കാര്യം എന്താണെന്നാൽ യേശു പറഞ്ഞു, ഞാൻ വഴിയാകുന്നു. ഇപ്പോൾ ഒരു സ്വർഗവും അവിടെ ഒരു ദൈവവും അവിടെ എത്തുന്നതിന് ഒരു വഴിയും മാത്രമേ ഉള്ളൂ. അവിടെ എത്തുന്നതിന് വളരെയധികം വഴികളില്ല, ഒരു വഴി മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ ആ വഴിയാകുന്നു. നാം മറ്റു വഴികളുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മറ്റു വഴികളുണ്ടെന്ന് പറയാൻ നാം ശ്രമിക്കുന്നു. നമ്മളുടെ പക്കൽ വിശ്വാസ പ്രമാണത്തിന്റെ വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നാം അതിനെ പിന്തുടരാൻ ശ്രമിക്കുന്നു. നമ്മിൽ പലർക്കും നമ്മളുടെ സഭകളിൽ നാം നിലകൊള്ളുന്നതായ ഒരു പ്രത്യേക വിശ്വാസ പ്രമാണമുണ്ട്. അതൊരു അത്തിയില കൊണ്ടുള്ള മാറക്കലിന് ഒരുപക്ഷെ നന്നായിരിക്കാം. എന്നാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കേശുവിൽ കൂടെ തന്നെ പോകേണ്ടത് ആവശ്യമാകുന്നു. കാരണം അവൻ തന്നെ ആ വഴിയാകുന്നു. സ്വർഗത്തിലേക്ക് പോകുന്നതിന് യേശു മാത്രമല്ലാതെ മറ്റ് യാതൊരു വഴിയുമില്ല. നമ്മുടെ സമുദായ സംഘടന എന്ന് നാം വിളിക്കുന്ന വഴികൾ നമുക്കുണ്ട്. ഇന്ന് നിങ്ങളൊരു മനുഷ്യനോട് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുക. ഓ, ഞാനൊരു മെത്തഡിസ്റ്റ് ആകുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു. ഞാൻ പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു, പെന്തക്കോസ്തുകാരനാകുന്നു, അല്ലെങ്കിൽ നാസറീനോ, അതുപോലെ മറ്റെന്തെങ്കിലും ആകുന്നു. എന്നാൽ ചോദ്യം അതല്ല. ഒരു ക്രിസ്ത്യാനിയാകുന്നതിന് നിങ്ങൾ ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിൽ ആകുന്നതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് വിശ്വാസ പ്രമാണത്തിൽ കൂടെയോ അല്ലെങ്കിൽ സഭകളിൽ കൂടെയോ ആകുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടെ മാത്രമാകുന്നു. നാം വീണ്ടും ജനിച്ചിരിക്കണം. നാം വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ പിന്നെ നാം ക്രിസ്തുവിലാകുന്നു. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ വഴിയിലാകുന്നു. കാരണം അവൻ തന്നെ ആ വഴിയാകുന്നു. യേശു ബൈബിളിൽ തന്റെ പ്രമുഖമായ ഉപമകളിൽ ഒരുവട്ടം ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത്, ഒരു ധനികനായ മനുഷ്യൻ തന്റെ പുത്രന് വേണ്ടി ഒരു വിരുന്നൊരുക്കുകയും അതൊരു കല്യാണ വിരുന്നായിരിക്കുകയും അതിൽ പങ്കുകൊള്ളാൻ ജനങ്ങളെ വിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വിരുന്ന് തയ്യാറാകുകയും അതോടൊപ്പം മറ്റെല്ലാ കാര്യങ്ങളും തയ്യാറാകുകയും അതിഥികളെല്ലാം ഇരുപ്പുറപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിരുന്നിൽ വെച്ച് അവൻ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടു. ഇപ്പോൾ ബൈബിൾ വായിക്കുന്ന പലർക്കും ഈ തിരുവെഴുത്തുകൾ വളരെ പരിചയമുള്ളതാണ്. രാജാവ് ഈ വ്യക്തിയോട്, സ്നേഹിത, കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. ഒരു കല്യാണ വസ്ത്രമില്ലാതെ നീ എന്തിനു വന്നു എന്ന ചോദ്യം ചോദിക്കപ്പെട്ടു. അവന് വാക്കുമുട്ടിപ്പോയി എന്ന് ബൈബിൾ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ പക്കൽ യാതൊരു ഒഴിവു കഴിവുമില്ലായിരുന്നു. എനിക്ക് പൌരസ്ത്യര ദേശങ്ങളിലേക്ക് പോകുന്നതിനും പൌരസ്ത്യ പരമ്പരയോടുകൂടിയ വിവാഹങ്ങൾ കാണുന്നതിനുമുള്ള സൌഭാഗ്യമുണ്ടായിട്ടുണ്ട്. അവരവരുടെ പരമ്പര മാറ്റാതെ ആയിരങ്ങളോളം വർഷങ്ങളായിട്ട് അത് തന്നെ തുടരുന്നു. ആരുടെയെങ്കിലും ആദരവിന് വേണ്ടി കല്യാണ വിരുന്നൊരുക്കുമ്പോൾ മണവാളൻ ക്ഷണിക്കപ്പെടുന്ന സകലർക്കും വേണ്ടി വസ്ത്രങ്ങൾ സജ്ജീകരിക്കുന്നു. കാരണം അവന്റെ സ്നേഹിതരിൽ ദരിദ്രരും ധനികരും വ്യത്യസ്തരായ പലരും ഉൾപ്പെടുന്നു. അവൻ ക്ഷണിക്കുന്ന എല്ലാവർക്കും അവൻ ക്ഷണനക്കത്ത് കൊടുക്കുകയും അതിന്മേൽ മണവാളന്റെ പേരുണ്ടായിരിക്കുകയും ചെയ്യും. ഈ ക്ഷണനക്കത്തുമായി അവൻ വാതിൽക്കലെത്തുമ്പോൾ അവിടെ ഒരു വാതിൽക്കാരൻ കല്യാണ വസ്ത്രങ്ങളുമായി ഉണ്ടായിരിക്കും. ഒരു മനുഷ്യൻ വളരെ നന്നായി വസ്ത്രധാരണം ചെയ്തു വരികയും ഈ വാതിൽക്കാരൻ അവന് ധരിക്കുന്നതിനു വേണ്ടി ഒരു കല്യാണ വസ്ത്രം അവന് കൊടുക്കുകയും ചെയ്യുന്നു. അടുത്തയാൾ വരികയും അവൻ രണ്ടാം തരക്കാരനും അവന്റെ വസ്ത്രധാരണം അത്ര മോശമല്ലെങ്കിലും ധനവാനായ മനുഷ്യന് കിട്ടുന്ന അതേ കല്യാണ വസ്ത്രം തന്നെ അവനും കിട്ടുന്നു. അതിനുശേഷം അടുത്ത വ്യക്തി വരികയും ഹോ, അവന് തന്റെ സ്നേഹിതനോട് അത്രമാത്രം ബഹുമാനമുണ്ടായിട്ട് അവന്റെ വസ്ത്രങ്ങളെല്ലാം നന്നായി കഴുകി സ്വയം വളരെയധികം ഒരുക്കങ്ങൾ നടത്തി കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കാം. എന്നാൽ അവൻ അതെല്ലാം ചെയ്തിരിക്കുന്നത് വ്യർത്ഥമാകുന്നു. അതുകൊണ്ട് നാമും അതേപോലെ തന്നെയായിട്ട് നമുക്കതിനുവേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദൈവം നമ്മുടെ രക്ഷയെ യേശു ക്രിസ്തുവിൽ കൂടെ സജ്ജീകരിച്ചിരിക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെയോ അല്ലെങ്കിൽ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെയോ ആശ്രയിച്ചിരിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൊള്ളാം, അതിനെതിരായിട്ട് യാതൊന്നും പറയുന്നില്ല. എന്നാൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ദരിദ്രനായ മനുഷ്യനും ധനികനായ മനുഷ്യനും കൂടാതെ മറ്റുള്ള മനുഷ്യർക്കും കിട്ടിയിരിക്കുന്ന അതേ കല്യാണ വസ്ത്രം തന്നെ കിട്ടുന്നു. അതിനുശേഷം അവർ കല്യാണ വിരുന്നിലിരിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കാണപ്പെടും. ഇപ്പോൾ ഈ മനുഷ്യൻ എന്ത് പറ്റി? എന്ത് സംഭവിച്ചിരിക്കുന്നു? അവൻ ഉത്തരം മുട്ടിപ്പോയി. കാരണം അവനൊരു ജനലിൽ കൂടെ ചാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തുള്ള വാതിലിൽ കൂടെ അല്ലെങ്കിൽ അവനു വേണ്ടി സജ്ജീകരിച്ചിരുന്ന വാതിലിന് പുറമേ മറ്റേതെങ്കിലും വാതിലിൽ കൂടെ അകത്ത് കടന്നിരുന്നു. അതിനാൽ അവന് കല്യാണ വസ്ത്രം കിട്ടിയിരുന്നില്ല. ന്യായവിധിയുടെ നാളിലും അതേ കാര്യം തന്നെയായിരിക്കും. അവിടെ മറ്റ് വഴികളുണ്ടായിട്ട് സഭയുടെ വഴിയുണ്ടായിരിക്കും, വിശ്വാസ പ്രമാണങ്ങളുടെ വഴിയുണ്ടായിരിക്കും, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളുടെ വഴിയുണ്ടായിരിക്കും. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ തന്നെ ആ വഴിയാകുന്നു. വിശുദ്ധ യോഹന്നാന്റെ പത്തിൽ അവൻ പറഞ്ഞു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഇന്ന് ജനങ്ങൾ അന്നത്തെ ആളുകളെ പോലെ തന്നെ ആ വഴിയെടുക്കുന്നതിനെ നിരസിച്ചു കളയുന്നു. അവർക്ക് അവരുടെ സ്വന്തമായ വഴി ആവശ്യമായിരിക്കുന്നു. അത് അത്രയും തന്നെ നന്നായിരിക്കുന്നുവെന്ന് അവർ വിചാരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇവിടെ ലൂയിവിലയിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചെവിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ടാകുകയുണ്ടായി. അദ്ദേഹം തന്റെ ഡോക്ടറിന്റെ അടുക്കിലേക്ക് പോകുകയും അവന്റെ ഡോക്ടർ ആഴ്ചകളോളം അവനെ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ട് അത് വളർന്ന് തീരെ മോശമാകുകയും അവസാനം ഡോക്ടർ എനിക്ക് നിങ്ങളെ ഒരു വിദഗ്ധന്റെ അടുക്കിലേക്ക് അയക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിദഗ്ധനായ ഡോക്ടർ ഈ കേസ് നിർണയിച്ചിട്ട് അതൊരു വലിയ വൈദ്യശാസ്ത്രപരമായ പേരായിരുന്നു. അതെനിക്കറിയാമെങ്കിൽ തന്നെയും അല്ലെങ്കിൽ പറയാൻ കഴിയുമെങ്കിൽ എനിക്കത് എഴുതിക്കൊണ്ടുവന്നിട്ട് ഒരു മണിക്കൂറോളം അത് ഉച്ചരിക്കുന്നത് പരിശീലിക്കുകയും ചെയ്യേണ്ടി വരും. അതിനുശേഷവും ഞാൻ എന്താണ് ഉച്ചരിച്ചതെന്നും അല്ലെങ്കിൽ പറഞ്ഞതെന്നും നിങ്ങൾ അറിയില്ല. കാരണം അതിന്റെ തുടക്കം തന്നെ എന്തായിരുന്നുവെന്ന് എനിക്കറിയാൻ കഴിയാത്തതുപോലെ എന്തോന്നാകുന്നു. എന്നാൽ ഇതങ്ങനെ എന്തോന്നായിട്ട് അവന്റെ ചെവിയിൽ അതായിട്ട് അവന്റെ ജീവൻ അതെടുത്തു കളയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ സംഗതി വളരെ മോശമായ അവസ്ഥയിലെത്തിയിരിക്കുകയും കൂടാതെ ഒരു ശരിയായ നിർണയം നടത്തി ഇത് സത്യമാണോ അല്ലയോ എന്ന് കാണുന്നതിന് സെന്റ് ലൂയിസിൽ താമസിക്കുന്ന ഒരു ഡോക്ടറിന് മാത്രമല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ സെന്റ് ലൂയിസിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ഈ ഡോക്ടർ ജോലി വിരമിച്ചിട്ട് ന്യൂയോർലൻസിലേക്ക് പോയിരുന്നു. അദ്ദേഹം ഒരു തെക്കൻ നാട്ടുകാരനായിരുന്നതിനാൽ തിരികെ ന്യൂയോർലൻസിലേക്ക് പോയിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ പെട്ടെന്നൊരു വിമാനം പിടിച്ച് ന്യൂയോർലൻസിലേക്ക് എത്തി. ഈ വിദഗ്ധനായ ഡോക്ടർ അവനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, മകനെ, അവർ ശരിയായ രോഗനിർണയം നടത്തിയിരിക്കുന്നു. എന്നാൽ ഇത് തീരെ മോശമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ ചോദിച്ചു, ഡോക്ടർ, നിങ്ങൾ ഈ ശസ്ത്രക്രിയ നടത്തുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല മകനെ, എനിക്കത് കഴിയില്ല. കാരണം എന്റെ കരങ്ങൾ അത്രയും ഉറപ്പുള്ളതല്ല. എന്നാൽ ഈ ശസ്ത്രക്രിയ നിർവഹിക്കാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയല്ലാതെ മറ്റാരെക്കുറിച്ചും ഈ ലോകത്തിൽ എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ ഇപ്പോൾ ന്യൂയോർക്ക് നഗരത്തിലാകുന്നു. എന്നാൽ 6 മാസത്തെ അവധിക്കായി യൂറോപ്പിലേക്ക് കപ്പൽ കയറുവാൻ പോകുകയാണ്. നിനക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമോ എന്ന് എനിക്കത് തോന്നുന്നില്ല. അഥവാ കണ്ടെത്തിയാലും ഈ ശസ്ത്രക്രിയ നടത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ അപൂർവമായ രോഗത്തിന്റെ ശസ്ത്രക്രിയ നിർവഹിക്കുന്ന ഏക ഡോക്ടറായി അദ്ദേഹത്തെ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. കൂടാതെ നിനക്കത് താമസിപ്പിക്കാൻ കഴിയുകയില്ല. നീ 6 മാസത്തിനുള്ളിൽ തന്നെ മരിച്ചുപോകും. അവൻ പറഞ്ഞു, ഫോൺ എടുത്ത് അദ്ദേഹത്തെ വിളിക്കുക, എന്തെങ്കിലും ചെയ്യുക. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ അവസാനം അവർ ഈ ഡോക്ടറെ കണ്ടെത്തുകയും ഈ ശസ്ത്രക്രിയ നിർവഹിക്കുന്നതിന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ വൃദ്ധനായി ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അവന്റെ കുഴപ്പം എന്താണെന്ന് അവനോട് പറയുകയും കൂടാതെ ഈ ശസ്ത്രക്രിയ നിർവഹിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഡോക്ടർ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. രക്ഷ പ്രാപിക്കുന്നതിനുള്ള ഏക വഴി യേശു മാത്രമാകുന്നുവെന്ന് ഒരു ശുശ്രൂഷകൻ പറയുമ്പോൾ ചില ആളുകൾ ആ ശുശ്രൂഷകനെ നോക്കുന്നത് പോലെ അവൻ വെറുതെ ആ വൃദ്ധനായ ഡോക്ടറെ നോക്കിയില്ല. അവൻ ഡോക്ടറെ നോക്കിയിട്ട്, ഡോക്ടർ, വളരെ നല്ല സംഭാഷണമാകുന്നു. ഞാൻ വാസ്തവമായി ആനന്ദിച്ചിരിക്കുന്നു. ഞാൻ വേറൊരു സമയത്ത് വന്ന് വീണ്ടും നിങ്ങളെ കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ജനങ്ങൾ ക്രിസ്തീയത എടുക്കുന്നത് അതുപോലെ തന്നെയാണ്. എന്നാൽ ആ വഴിയെ തിരസ്കരിച്ചു കളയുന്നത് മരണം മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക മാത്രം ചെയ്താൽ നന്നാകുന്നു. ആ കാരണത്താലാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കൽ മാത്രമാണല്ലോ ഉള്ളത്. ദൈവം ഇട്ടിരിക്കുന്ന ഏക മാർഗമായി നീ ഒരുവൻ മാത്രമാകുകയും അത് നിത്യജീവനമാകുന്നു. ഇപ്പോൾ അവൻ മാർഗമാകുന്നുവെന്ന് നാം ഓർത്തിരിക്കണം. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിലേക്ക് വരുന്നു. ജനങ്ങളോട് ഒരു മാർഗമുണ്ടെന്നും ആ മാർഗം എന്താണെന്നും അതിൽ കടക്കുന്നത് എങ്ങനെയാണെന്ന് പറയാതെ പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ ജനിക്കുകയും നിങ്ങൾ അവന്റെ ഒരു ഭാഗവുമായിരിക്കുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് ജനിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ജീവിയായിരിക്കുകയും അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ക്രിസ്തുവിന്റെ ഒരു ഭാഗമായി തീരുന്നു. കുടുംബത്തിൽ ജനിച്ചപ്പോൾ ഞാൻ ജന്മത്താൽ ഒരു ബ്രണഹമാകുന്നു. അതേ രീതിയിൽ തന്നെയാണ് പുതിയ ജന്മമെന്ന ആ മാർഗത്തിൽ കൂടെ നിങ്ങൾ എത്തുമ്പോൾ ക്രിസ്തുവിന്റെ ഭാഗമായി തീരുന്നത്. അത് ശരിയാണ്. അപ്രകാരമാണ് നിങ്ങൾ ഈ മാർഗത്തിലെത്തുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ മാർഗമാകുന്നു. നമുക്ക് ദീർഘനേരം ഈ വിഷയത്തിൽ നിൽക്കാൻ കഴിയും. എന്നാൽ അടുത്ത കാര്യമെന്നത് അവൻ തന്നെ സത്യമാകുന്നു എന്നതാണ്. അവൻ ഒരുവൻ മാത്രമല്ലാതെ മറ്റാരുടെയും പക്കലും മറ്റൊന്നിലും സത്യമില്ല. ഹോ, ഞങ്ങൾ സത്യമാകുന്നുവെന്ന് ഞങ്ങളുടെ പക്കൽ സത്യമുണ്ട് എന്ന് പറയുന്ന മതക്കാർ ഇന്ന് നമുക്കുള്ളതായി ഞാൻ അറിയുന്നു. നാം ഒരു സഭയിലേക്ക് ചെല്ലുകയും ഞങ്ങളുടെ പക്കൽ സത്യമുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നു. വേറൊരു സഭയിലേക്ക് പോകുകയും ഞങ്ങളുടെ മതവിശ്വാസങ്ങളും ഞങ്ങളുടെ പക്കൽ സത്യമുണ്ടെന്നും അവർ പറയുന്നു. നാം വേറൊരിടത്തേക്ക് ചെല്ലുകയും ഞങ്ങളുടെ പക്കൽ ഏറ്റവും പഴയ ചോദ്യോത്തര ശിക്ഷണമുണ്ടെന്നും ഞങ്ങളുടെ പക്കൽ സത്യമുണ്ടെന്നും അവർ പറയും. യേശു പറഞ്ഞു, ഞാൻ തന്നെ സത്യമാകുന്നു. അതുകൊണ്ട് യേശുവിനെ നിങ്ങൾക്ക് കിട്ടുന്നതുവരെ നിങ്ങളുടെ പക്കൽ സത്യമുണ്ടായിരിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അവനെ പ്രാപിക്കാൻ കഴിയുന്നത്? അത് വീണ്ടും ജനിക്കുന്നതിൽ കൂടെയാണ്. എന്നാൽ യേശുവിനെ പ്രാപിക്കാതെ നിങ്ങൾക്ക് സത്യമുണ്ടാകാൻ കഴിയുകയില്ല. യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ആ മാർഗത്തിലായിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അവനിൽ എങ്ങനെയാണ് എത്തുന്നത്? നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ യേശുവിലാകുന്നു, പിന്നെ നിങ്ങൾ ആ മാർഗത്തിലും ആ സത്യത്തിലുമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവുമാകുന്നു. വേറൊരു കാര്യമായിട്ട് മൂന്നാമത്തേതായി നാം അവന്റെ അടുക്കലെത്തിയിരിക്കുന്നു. വെളിച്ചമായിട്ട് അവൻ ഒരുവൻ മാത്രമാകുന്നു ഉള്ളത്, അത് ശരിയാണ്. ഓ, നാം അതുമായി വ്യത്യസ്തരായിരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അത് സത്യമാകുന്നു. വെളിച്ചമായിട്ട് യേശു മാത്രമാണ് ഉള്ളത്. ഞാനൊരു റുസലായിട്ടാകുന്നു, ക്യാമ്പലായിട്ടാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതൊരു കള്ള വെളിച്ചമാകുന്നു. നിങ്ങളൊരു റൂസലൈറ്റ് സഭയിലായിരുന്നേക്കാനിടയുണ്ട്, ഒരു ക്യാമ്പലൈറ്റ് സഭയിലേക്കായിരുന്നേക്കാനിടയുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലൈറ്റ് സഭയിലായിരുന്നേക്കാനിടയുണ്ട്. എന്നാൽ നിങ്ങൾ യേശുവിലെത്തുന്നതുവരെ നിങ്ങൾ വെളിച്ചത്തിലാകുന്നില്ല, നിങ്ങൾ അപ്പോഴും ഇരുട്ടിലാകുന്നു. നിങ്ങൾ അവന്റെ പക്കൽ എത്തുന്നതുവരെ നിങ്ങളുടെ പക്കൽ വെളിച്ചമില്ല, കാരണം അവൻ തന്റെ മാർഗവും സത്യവും വെളിച്ചവും ദൈവത്തിലേക്കുള്ള ഏക വഴിയുമാകുന്നു. എന്നെ കൂടാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കൽ പോകാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ആ മാർഗത്തിൽ എത്തേണ്ടതായിരിക്കും. യേശു ആ മാർഗവുമാകുന്നു. അവൻ ഒരുവൻ മാത്രം സത്യമാകുന്നു, അവൻ ഒരുവൻ മാത്രം വെളിച്ചമാകുന്നു, ഏക സത്യമായ വെളിച്ചമാകുന്നു. ഏക സത്യമായി വെളിപ്പെട്ട വെളിച്ചം യേശു ക്രിസ്തുവാകുന്നു. നമ്മളുടെ പക്കൽ മോർമൻ വെളിച്ചവും മെത്തഡിസ്റ്റ് വെളിച്ചവും ബാപ്റ്റിസ്റ്റ് വെളിച്ചവും പെന്തക്കോസ്ത് വെളിച്ചവും അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ട വെളിച്ചങ്ങളുമുണ്ട്. എന്നാൽ സത്യമായ വെളിച്ചം യേശുവാകുന്നു, അവൻ മാത്രം വെളിച്ചമാകുന്നു. നാം മക്കളാകുന്നു, നാം വീണ്ടും ജനിച്ചിരിക്കുന്നുവെങ്കിൽ നാം പകലിന്റെ മക്കളാകുന്നു. ലോകത്തിന്റെ മക്കൾ ഇരുട്ടിൽ നടക്കുകയും അവർ രാത്രികാലത്ത് നടക്കുകയും അവർ ഇരുട്ടിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ എന്ന് ബൈബിൾ പറയുന്നു. സൂര്യൻ ഉദിക്കട്ടെ, സകല പല്ലിയും സകല മൂട്ടകളും ഇരുട്ടിന്റെ രാജ്യത്തിലെ സകല കീടകളും ഇരുട്ടിലേക്ക് നുഴഞ്ഞ് എന്തിന്റെയെങ്കിലും അടിയിലാകുന്നു. അതേ രീതിയിൽ തന്നെയാണ് സുവിശേഷ വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ സകല ദുഷ്ടപ്രവൃത്തികളും എന്തിന്റെയെങ്കിലും കീഴിലേക്ക് ഇഴിഞ്ഞു കയറുന്നു. ഹോ, ഞങ്ങളുടെ പക്കൽ വെളിച്ചമുണ്ട്, കാരണം ഞങ്ങൾ രാത്രികാലത്താണ് ജീവിക്കുന്നതെന്ന് അവർ പറഞ്ഞേക്കാം. നിങ്ങൾ വെളിച്ചത്തിൽ രാത്രി സമയത്ത് നടക്കുകയാണെങ്കിൽ നിങ്ങളൊരു കൃത്രിമമായ വെളിച്ചത്തിനടിയിലാകുന്നു നടക്കുന്നത്. യഥാർത്ഥമായ പകൽ വെളിച്ചമായി ഒരൊറ്റ വെളിച്ചം മാത്രമാണുള്ളത്, അത് സൂര്യ വെളിച്ചമാകുന്നു. യഥാർത്ഥമായ ക്രിസ്തീയ വെളിച്ചമായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവപുത്രന്റെ വെളിച്ചമാകുന്നു. സത്യ വെളിച്ചമായി അതൊന്ന് മാത്രമേ ഉള്ളൂ, അതെ, അവനിൽ ജീവനാകുന്നു. അത് സൂര്യവെളിച്ചം ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ തന്നെയാകുന്നു. സസ്യജീവിതം മുഴുവനും സൂര്യവെളിച്ചത്തോടൊപ്പം വരുന്നു. കൂടാതെ മഞ്ഞുകാലം എപ്രകാരം എല്ലാ കാര്യങ്ങളെയും മരവിപ്പിച്ച് കളയുന്നു. എന്നാൽ സൂര്യൻ ഭൂമിയെ നനയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുതിയ ജീവൻ കടന്നുവരുന്നു. ഞാനൊരു വ്യക്തിയുമായി സംസാരിക്കുകയായിരുന്നു, ശ്രീമാൻ വുഡ്സും പിന്നിലായിരിപ്പുണ്ട്. ഞങ്ങളപ്പോൾ കെന്റുക്കിയിലായിരുന്ന ഞാനൊരു മനുഷ്യനെ കണ്ടുമുട്ടുകയും അദ്ദേഹം ഒരു അവിശ്വാസിയുമായിരുന്നു. അദ്ദേഹം ഈ അടുത്ത സമയത്ത് മരിച്ചുപോയതായി ഞാൻ കേട്ടിരുന്നു. ശ്രീമാൻ വുഡ്സ് കടന്നു ചെന്ന അദ്ദേഹത്തോട് ഞങ്ങൾക്കിവിടെ അണ്ണാനുകളെ വേട്ടയാടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്ക് അണ്ണാനെ വേട്ടയാടാൻ ബാങ്ക്സ് പോയി ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ പാസ്റ്ററേയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വുഡ്സ്, നീ അത്രയും താണനിലയിലെത്തിയിട്ട് എല്ലാ സമയത്തും ഒരു പ്രാസംഗികനെ നിന്നോടൊപ്പം നിനക്ക് ആവശ്യമായിരിക്കുന്നത് നീ അർത്ഥമാക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ കാറിൽ നിന്നിറങ്ങി അവിടേക്ക് നടന്നു ചെന്നു. അവിടെ ഒരു ആപ്പിൾ വൃക്ഷമുണ്ടായിരുന്നു. അദ്ദേഹവും വേറൊരു വൃദ്ധനായ മനുഷ്യനും അതിനടിയിലായിരുന്നിരുന്നു. ഞാൻ ഒരു ആപ്പിൾ എടുത്ത് തിന്നാൻ തുടങ്ങുകയും അദ്ദേഹം എന്നോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ പാസ്റ്ററാകുന്നു എന്ന് ശ്രീമാൻ വുഡ്സ് എന്നെ അദ്ദേഹത്തിന് സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ശ്രീമാൻ, നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം സ്വല്പമൊന്ന് സംസാരിച്ചിട്ട് താൻ ഒരിക്കലും ഒരു പള്ളിയിൽ പോയിട്ടില്ലെന്നും അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുള്ളതായി അറിയില്ലെന്നും പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഓ, തീർച്ചയായും നിങ്ങൾക്കതായിരിക്കാം. അങ്ങനെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് അനുവദിക്കുകയും അതിന്റെ കുറച്ചു നേരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഒരു പ്രാസംഗികൻ ക്യാമ്പസ് വില്ലയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ചെറിയ നഗരമായ ആക്ടണിലെ മെത്തഡിസ്റ്റുകാരുടെ പ്രചാരണ സ്ഥലത്ത് വരികയും ഈ പ്രാസംഗികൻ ഇതിനു മുമ്പ് ഒരിക്കലും ഈ ദേശത്ത് വന്നിരുന്നുമില്ല. അദ്ദേഹത്തിന്റെ മൂന്ന് രാത്രിയിലുള്ള യോഗത്തിൽ വെച്ച് ഒരു രാത്രിയിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ നോക്കിക്കൊണ്ട് അവിടെയിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് അദ്ദേഹം ഇവിടെ ഈ മലയുടെ മുകളിലുള്ള അവരുടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും അവർ ക്യാൻസർ രോഗത്താൽ മരിക്കുകയാണെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പോക്കറ്റിലുള്ള പുസ്തകത്തിൽ ഒരു തുവാലയുണ്ട്, ഈ തുവാല കൊണ്ടുപോയി ആ സ്ത്രീയുടെ മേൽ വെക്കുക, അവർ സൌഖ്യം പ്രാപിക്കും. അന്ന് രാവിലെ സമയം ഞാനും ഭാര്യയും കൂടി അവിടെ പോയിരുന്നു. ഞങ്ങൾ ഈ വൃദ്ധയായ സ്ത്രീയുടെ ഷീറ്റ് മാറ്റിക്കൊടുത്തിരുന്നു. രണ്ടു വർഷത്തോളമായിട്ട് അവർക്ക് വയറ്റിൽ ക്യാൻസർ രോഗത്താൽ അവർ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അവർക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവരുടെ സഹോദരി അന്ന് രാത്രിയിലെ യോഗം കഴിഞ്ഞ് ഇവിടേക്ക് കടന്നു വരികയും ആ തൂവാല ഈ സ്ത്രീയുടെ മേൽ വെക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അടുത്ത ദിവസം രാവിലെ അവർ മുട്ടയും ഉപ്പിട്ടുണക്കിയ പന്നിയിറച്ചി പാകം ചെയ്യുകയും പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അവർ ഇപ്പോഴും അവിടെയുണ്ട്. ഇത് മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അവർ ഇപ്പോഴും സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ പ്രാസംഗികൻ എപ്പോഴെങ്കിലും ഈ ദേശത്ത് വീണ്ടും വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കേൾക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്നാൽ ഒരു കൂട്ടം എഴുതിയിരിക്കുന്ന വാക്കുകൾ വായിക്കുന്നതിലും കൂടുതൽ എന്തോ എന്ന് അദ്ദേഹം കാണത്തക്ക വിധം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് ജീവിച്ചിരിക്കുന്നതും ജീവനുള്ളതുമായ എന്തോ എന്നെ സംബോധന ചെയ്തിരിക്കുന്നു. ഈ സ്ത്രീ ആ മലയുടെ മുകളിൽ താമസിച്ചിരുന്നുവെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? ഞാൻ സഹോദരൻ വുഡിനെ നോക്കിയിട്ട് തലകുലുക്കി. ഞാൻ വേട്ടയാടിയിട്ട് എന്റെ മേൽ മുഴുവൻ ചെളിയും അണ്ണാന്റെ ചോരയും അങ്ങനെ എല്ലാമായിട്ട് നിന്നിരുന്നു. അവിടെ പ്രസംഗിച്ചിരുന്നത് ഞാനായിരുന്നുവെന്ന് അദ്ദേഹത്തിന് യാതൊരു ഊഹവുമില്ലായിരുന്നു. അദ്ദേഹം കുറച്ചുനേരം നിന്നിട്ട് അല്ലെങ്കിൽ കുറച്ചുനേരം അവിടെ ചെന്നിരിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു, ശ്രീമാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ദൈവത്തെ പോലെ കാണാൻ കഴിയുന്നെങ്കിൽ ദൈവം അലൗകികമായി എന്തോ ഒന്ന് പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ? ഓ അതെ, അതെന്നെ വിശ്വസിക്കാൻ ഇടയാക്കുന്നുവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. ഈ ആപ്പിൾ മരത്തിന് എന്ത് പഴക്കമുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. ഇന്ന വർഷം ഞാനിത് നട്ടിട്ട് 30 വർഷത്തോളമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാ വർഷവും ഇത് ആപ്പിളുകൾ പുറപ്പെടുവിക്കാറില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ ഏകദേശം ആഗസ്റ്റ് പകുതിയോളമാകുന്നതേയുള്ളൂ. നമുക്കൊരു തണുപ്പിന്റെ കാലയളവോ മരം കൊച്ചുന്ന തണുപ്പോ ഇതുവരെ ആയിട്ടില്ല. നമുക്കങ്ങനെ യാതൊരു കാലാവസ്ഥയുമായിട്ടില്ല. എന്നാൽ ചൂട് കാലാവസ്ഥയാകുന്നു. എങ്കിൽ പിന്നെ ഈ വൃക്ഷത്തിന്റെ ഇലകളെല്ലാം പൊഴിയുന്നത് എന്തുകൊണ്ടാണ്? അതെങ്ങനെയാണ് എന്ന് എന്നോടൊന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞു, അത് വൃക്ഷത്തിന്റെ നീര് നേരെ മണ്ണിനടിയിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അത് തിരികെ മണ്ണിലേക്ക് പോകുന്നില്ല എങ്കിൽ ആ വൃക്ഷം ഈ തണുപ്പ് സമയത്ത് മരിച്ചു പോകയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അത് ശരിയാണ്, നീര് മരത്തിൽ തന്നെ നിന്നാൽ അതിനെ കൊന്നുകളയും. അതിന് വേരിലേക്ക് ഇറങ്ങിച്ചെന്ന് മറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ചൂടുകാലത്തിനിടയ്ക്ക് എന്ത് ബുദ്ധിയാണ് ആ നീരിനെ വേരുകളിലേക്ക് ഓടിച്ചിട്ട് തണുപ്പ് കാലം മുഴുവൻ ജീവനോടിരിക്കുന്നതിനിടയാക്കിയിട്ട് തിരികെ ആപ്പിളിന്റെ വേറൊരു വിളവുമായി അടുത്ത വസന്തകാലത്ത് വരുവാനിടയാക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് പറയുക എങ്കിൽ അതേ ആത്മാവ് തന്നെയാണ് ആ സ്ത്രീയുടെ മേൽ തുവാല കൊണ്ട് ചെന്നിടുവാൻ അവരോട് പറയുന്നതിന് എന്നോട് പറഞ്ഞുവെന്ന് ഞാൻ പറയാം. ഇത് അതേ ദൈവം തന്നെയാകുന്നു. ആ പ്രാസംഗികൻ നിങ്ങളല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതേ ശ്രീമാൻ, ഞാൻ തന്നെയാകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു യോഗത്തിൽ വെച്ച് എന്തെങ്കിലും കാണുന്നതിന് വേണ്ടി നോക്കും. എന്നാൽ ദൈവം നേരെ നിങ്ങൾക്ക് ചുറ്റുമായിട്ട് എല്ലായിടത്തുമായിരിക്കുന്നു. അത് കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. പ്രകൃതിയെ ശ്രദ്ധിക്കുക. ചില ആളുകൾ സൂര്യവെളിച്ചത്തിൽ നടക്കുന്നത് നിരസിച്ചേക്കാനിടയുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുണ്ടെങ്കിൽ എന്തായിരിക്കും? അവർ പറയുകയാണ്, ഓ, സൂര്യൻ പ്രകാശിക്കുന്നില്ല. ഇല്ല ശ്രീമാൻ, ഞാനത് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അടിത്തറയിലേക്ക് ഓടിപ്പോയിട്ട് പറയും, രാത്രിയാകുമ്പോൾ മാത്രമേ ഞാൻ പുറത്തു വരികയുള്ളൂ. അവൻ സൂര്യന്റെ സഹായത്തെ നിരസിക്കുകയാണ്. അങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ അതവന്റെ മടയത്തരമാണ്. അത്രമാത്രം, സൂര്യൻ പ്രകാശിക്കുന്നു. ആരെങ്കിലും ജനലിന്റെ അടുക്കലെത്തിയിട്ട് ഉച്ചത്തിൽ പറയുകയാണ്, ജോൺ പുറത്തു വരിക, സൂര്യൻ പ്രകാശിക്കുന്നു, ഇത്തരം അസംബന്ധത്തെ വിശ്വസിക്കുന്നത് ഞാൻ നിരസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്താണ്. അവന് തീർച്ചയായും സൂര്യന്റെ ചൂടിനെ നഷ്ടപ്പെട്ടു പോകുന്നു. അത് നൽകുന്ന ജീവന്റെ കിരണങ്ങളെ അവന് നഷ്ടപ്പെടുന്നു. അത് കാണിക്കുന്ന മനോഹരതയും അത് കൊണ്ടുവരുന്ന ജീവനെയും അവന് തീർച്ചയായും നഷ്ടപ്പെടുന്നു. ഇപ്രകാരമാണ് ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും യേശുവിനെ കൂടാതെ ഒരു മതവിശ്വാസത്തിൽ കൂടിയും ഒരു സഭയിൽ കൂടിയും സ്വർഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കത് കഴിയില്ല. അവൻ വഴിയും സത്യവും വെളിച്ചവുമാകുന്നു. എസ് യു എൻ സൂര്യൻ സസ്യജീവിതത്തെ കൊണ്ടുവരുന്നത് തീർച്ചയായിരിക്കുന്നതുപോലെ അവന്റെ പുത്രനായ എസ് ഒ എൻ നിത്യ വെളിച്ചത്തെ കൊണ്ടുവരുന്നു. അവൻ ഒരുവന്റെ പക്കൽ മാത്രമേ നിത്യ വെളിച്ചമുള്ളൂ. ആ കാരണത്താൽ നാം അവന്റെ അടുക്കൽ ചെന്നിരിക്കണം. ഒരു സഭയിൽ കൂടി നമുക്കത് നഷ്ടപ്പെടും. ഒരു മതവിശ്വാസത്തിൽ കൂടി നഷ്ടപ്പെടും. അവന്റെ അടുക്കൽ വരുന്നതിൽ കൂടെ മാത്രമേ നിത്യ വെളിച്ചത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. അവൻ ഒരുവൻ മാത്രം. പത്രോസ് പറഞ്ഞു, നീ ഒരുവന്റെ പക്കൽ മാത്രമാണല്ലോ അതുള്ളത്. ആ കാരണത്താലാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. സൂര്യവെളിച്ചം പ്രകാശിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ജീവൻ മുളച്ചു വരാത്ത ഒരൊറ്റ വിത്ത് പോലും ആ മണ്ണിലുണ്ടായിരിക്കില്ല. മുളച്ചു വരികയല്ലാതെ അതിന് യാതൊന്നും കഴിയുകയില്ല. നിങ്ങളുടെ വഴിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാതയിൽ ഒരു കൈവഴി ഉണ്ടാക്കിയിട്ട് അതിന്മേൽ കല്ലും മണ്ണും സിമെന്റും ഇട്ട് 4 അടി വീതിയിലാക്കുക. അതിനുശേഷം അതിന്മേൽ സൂര്യവെളിച്ചം പതിക്കട്ടെ, പുല്ല് മുളച്ചു വരും. നിങ്ങൾക്ക് ഈ പുല്ല് എവിടെ നിന്ന് കിട്ടി? അത് എവിടെ നിന്ന് വന്നു? അതിന്റെ നേരെ അരികിൽ നിന്ന് തന്നെ. എന്താകുന്നു ഇത്? ഇതാ വേരുകളാണ്. നിങ്ങൾക്ക് ജീവനെ സൂര്യനിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുകയില്ല. സൂര്യൻ വെളിച്ചം വീശിക്കൊണ്ട് വരികയും ഈ ചെറിയ വേരുകൾ ആവശ്യമെങ്കിൽ 100 യാർഡ് തന്നെ അതിന്റെ ചെറിയ വേരുകളിൽ കൂടെ വഴി കണ്ടുപിടിച്ചുകൊണ്ട് അവ മുളച്ചു വരും. കൈവഴിയുടെ അടിയിലുണ്ടായിരുന്ന പുല്ലുകൾ അതിനടിയിലായി അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ട് അതിന്മേൽ വെളിച്ചം വീശുകയും അങ്ങനെ വെളിച്ചം വീശിയപ്പോൾ ജീവൻ അതിന്റെ നിലവിലെത്തുകയും ചെയ്തു. ദൈവപുത്രനൊരു ഹൃദയത്തിന്മേൽ പ്രകാശിക്കുമ്പോൾ നിത്യജീവൻ നിലവിലെത്തുന്നു. ഞാൻ വഴിയും സത്യവും വെളിച്ചവുമാകുന്നു. അങ്ങനെ നാം അവന്റെ അടുക്കൽ വരുന്നതിന് മൂന്ന് കാരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. നാലാമത്തേത്, യേശു മാത്രം സുരക്ഷിതവും ഉറച്ച അടിസ്ഥാനവുമായിട്ട് അതിന്മേൽ എന്തു തന്നെ നിർമ്മിക്കാൻ കഴിയും. അത് ശരിയാണ്. എന്തെങ്കിലും പണിയുന്നതിനുള്ള ഏക അടിസ്ഥാനം അത് മാത്രമാകുന്നു. മറ്റുള്ള അടിസ്ഥാനങ്ങളെല്ലാം മുങ്ങുന്ന മണ്ണാകുന്നു. ക്രിസ്തു എന്ന ഉറച്ച പാറയിൽ ഞാൻ നിൽക്കുന്നു. മറ്റുള്ള അടിസ്ഥാനമെല്ലാം മുങ്ങുന്ന മണ്ണാകുന്നു. വളരെയധികം ജനങ്ങൾ ധനത്തിന്മേൽ പണിയുന്നു. അവർ ജോലി ചെയ്യാൻ ശ്രമിക്കുകയും എത്രമാത്രം കാശുണ്ടാക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് നോക്കുന്നു. എനിക്കിത് ചിലവഴിക്കാൻ കഴിയില്ലെങ്കിൽ എന്റെ പിന്നാലെ എന്റെ മക്കൾക്ക് കഴിയുമല്ലോ എന്നവർ പറയും. അതെന്തുപകാരമാണ് ചെയ്യുന്നത്? അത് തിരികെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കാശിനടിമയാകുന്നു. ഒരുപക്ഷെ വളരെ പേർക്ക് അത് ഉണ്ടായില്ലെന്നിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്കൊരു കോടീശ്വരനാകേണ്ടതില്ല. നിങ്ങൾ കാശിനായി അത്യാർത്ഥി കാണിക്കുന്നത് തന്നെ ഒരു കോടീശ്വരനെ പോലെ നിങ്ങളെ കുറ്റവാളിയാക്കുന്നു. വെറും നാണയക്കാരുടെ അത്രയും തന്നെ കോടീശ്വരന്മാരും നരകത്തിലുണ്ടായിരിക്കും. കാരണം ദൈവം നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നുവോ അതിനോടുള്ള നിങ്ങളുടെ മനസ്ഥിതിയാകുന്നു. നിങ്ങളത് ധനത്തിന്മേൽ നിർമ്മിച്ചാൽ അത് വീണുപോകും. അമേരിക്ക എന്ന മറ്റൊരു വലിയ കാര്യത്തിന്മേൽ അത് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. അത് ജനപ്രീതിയുടെ അടിസ്ഥാനത്തിന്മേൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നതാണ്. യൗവനക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ടെലിവിഷനിലെ താരങ്ങളെയും ചലച്ചിത്ര താരങ്ങളെയും നോക്കിയിട്ട് അവരെ പോലെ അഭിനയിക്കാൻ ശ്രമിക്കുകയും അവരെ പോലെ വസ്ത്രധാരണം ചെയ്യിക്കാൻ ശ്രമിക്കുകയും അവരെ പോലെ നടിക്കുകയും ചെയ്യുന്നു. അതെന്താണ് ചെയ്യുന്നത്? അതൊരു അന്ധകാരത്തിന്റെ തകർന്ന ജീവിതത്തിലേക്ക് നയിക്കുന്നു. അതിന്റെ കച്ചിത്തുറുവിനെ ന്യായവിധിയിൽ കത്തിയരിച്ചു കളയും. യേശു എന്ന ഒരടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ഉറപ്പായ ഒരടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ആ കാരണത്താൽ നാം അവന്റെ അടുക്കൽ ചെന്നിരിക്കണം. മറ്റാരുടെയും പക്കൽ അടിസ്ഥാനമില്ല. പണത്തിനതില്ല, പെരുമയ്ക്കും അതില്ല. ഇന്ന് നമുക്ക് വളരെയധികം അടിസ്ഥാനങ്ങളുണ്ട്. അമേരിക്കക്കാരായ ജനങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞായറാഴ്ച അവർക്ക് വേലി കെട്ടാനുണ്ട്, അവർക്ക് ഇത് ചെയ്യാനുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ കെട്ടിടം ഉടനെ തന്നെ പൊട്ടിത്തകരാൻ പോകുകയാണ്. ആ അടിസ്ഥാനം തകരുന്ന മണ്ണാകുന്നു. നമ്മിൽ പലരും വിദ്യാഭ്യാസത്തിന്മേൽ അത് പണിയുന്നു. നമുക്ക് സ്കൂളിൽ പോകുന്നതിന് അധ്യാപകന്മാരെ തന്നെ കിട്ടുന്നില്ല. ഇപ്പോൾ അതൊക്കെയും കൊള്ളാം. സ്കൂളുകളും അതിന്റെ സ്ഥാനത്ത് അത് നന്നായ കാര്യമാകുന്നു. എന്നാൽ അതൊരിക്കലും ക്രിസ്തുവിന്റെ സ്ഥാനത്തെ എടുക്കുകയില്ല. ഇല്ല ശ്രീമാൻ, നമുക്ക് അധ്യാപകരെ തന്നെ കിട്ടുന്നില്ല. നമ്മുടെ ഇടപ്രായക്കാരായ കുട്ടികൾ തന്നെ അത്രമാത്രം ചട്ടമ്പികളായിട്ട് ജനങ്ങൾ അവരെ പഠിപ്പിക്കാൻ തന്നെ ശ്രമിക്കുന്നില്ല. ഓസ്വാൾഡും ലേസും അങ്ങനെ ബാക്കിയുള്ള കുട്ടികളും കൂടി അധ്യാപകരെ തന്നെ കെട്ടിടത്തിൽ നിന്ന് ഓടിച്ചു പുറത്താക്കി കളയും. അവർ പ്രതിഷേധിക്കും, അവർ സമരം ചെയ്യും, അവർ സ്കൂൾ അടച്ചുകളയും. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞാലും അല്ലെങ്കിലും ഞാനൊരു അധ്യാപകനാകെയില്ല. നാം വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിദ്യാഭ്യാസം നന്നായ ഒരു കാര്യമാണ്. നാം ഒരു കൂട്ടം നിരക്ഷരത്വം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിദ്യാഭ്യാസത്തെ അതിന്റേതായ സ്ഥാനത്ത് നാം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നത്തെ കുഴപ്പം എന്താണെന്നാൽ നാം നമ്മുടെ പ്രസംഗപീഠത്തെയും അഭ്യസിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ നാം ചെയ്തപ്പോൾ നാം ആ വഴിയെടുത്ത് കളഞ്ഞു. ക്രിസ്തു അടിസ്ഥാനവും ആ വഴിയുമാകുന്നു. അത് നാം വിദ്യാഭ്യാസത്തെ അവിടെ ഇടുമ്പോഴാകുന്നു. വിദ്യാഭ്യാസം നന്നായ ഒന്ന് തന്നെയാണ്. എന്നാൽ ശ്രദ്ധിക്കുക, പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ പൈശാചികതയിലേക്ക് നയിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ പൈശാചികത എല്ലാം അറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ എത്തുമ്പോൾ പിന്നെ ഒരു അവിശ്വാസിയായി തീരുകയും ക്രിസ്തുവിനെ നിരസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന അടിസ്ഥാനത്തിൽ അത് പണിയാൻ കഴിയുകയില്ല. നമുക്ക് രാഷ്ട്രീയ ശക്തികളുടെ മേലും അത് പണിയാൻ കഴിയുകയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം എനിക്കത് വളരെ താല്പര്യമുള്ള കാര്യമാകുന്നുവെന്ന്. ഞാനൊരു പ്രജാധിപത്യക്കാരനാകുന്നു, ഞാനൊരു ജനാധിപത്യക്കാരനാകുന്നു. രണ്ട് കക്ഷികളും അഴുകിയതാകുന്നു. ഒരടിസ്ഥാനം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്മേൽ പണിയുക. യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരടിസ്ഥാനത്തിന്മേൽ ഈ രാജ്യത്തിന് പണിയേണ്ട ആവശ്യമില്ല. ശരിയാണ്, മറ്റു യാതൊരു അടിസ്ഥാനവും ഇട്ടിട്ടില്ല. സ്വർഗത്തിലെത്താൻ മറ്റു യാതൊരു അടിസ്ഥാനവുമില്ല. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ സുരക്ഷിതമായ മറ്റു യാതൊരു അടിസ്ഥാനവുമില്ല. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്കിൽ വെച്ച് ഒരു ശുശ്രൂഷകനായ എന്റെ ഒരു സ്നേഹിതനോടൊപ്പം ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അതൊരു വലിയ കെട്ടിടമാണല്ലോ. ഓ അവിടേക്ക് നോക്കൂ, ഒരുപക്ഷെ 50 അല്ലെങ്കിൽ 60 നിലയുള്ള കെട്ടിടമാകുന്നു. അതൊരു വലിയ വളരെ വലിയ സ്ഥലം തന്നെയാകുന്നു. അതെത്ര മനോഹരമായിരിക്കുന്നു. എന്നാൽ അവിടെ ആരുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല ആരുമുണ്ടാകുകയുമില്ല. എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം ഈ കെട്ടിടം പണിയുന്നതിന്റെ ചെലവെല്ലാം കൂടി കണക്കുകൂട്ടി അതെത്ര കോടിയായിരുന്നുവെന്ന് എന്നോട് പറഞ്ഞു. എങ്കിൽ ആരും അതിലേക്ക് പോകാത്തത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ കെട്ടിടത്തിന്റെ പണി ഏറെക്കുറെ തീരാറായിട്ട് പുറമെ മിനുക്ക് പണികളും മറ്റെല്ലാം കഴിഞ്ഞപ്പോൾ അതിന്റെ അടിസ്ഥാനം ശരിയല്ല എന്ന് കണ്ടുപിടിക്കുന്നതിനിടയാകുകയും അതൊരു തെന്നുന്ന പാറമേലായിട്ട് അതൊരു ഉറപ്പായ പാറമേലല്ല എന്ന് കണ്ടുപിടിക്കുന്നതിനുമിടയായിട്ട് ഈ കെട്ടിടം ഉപയോഗശൂന്യമെന്ന് വിധിക്കപ്പെട്ടു. അങ്ങനെ അതിന്റെ കോൺട്രാക്ടർ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിട്ട് ആ ഒരു കാര്യം മാത്രം നിർവഹിക്കപ്പെട്ടു. പുറമേ എത്ര നന്നായി കാണപ്പെട്ടാലും അതൊരു കാര്യമല്ല. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റ് യാതൊരു ഉറച്ച അടിസ്ഥാനവുമില്ല. അവനാണ് യഥാർത്ഥമായ അടിസ്ഥാനം പണിയുന്നതിനായിട്ടുള്ളത്. മെക്സിക്കോ ഒരു മനോഹരമായ നഗരമാകുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെയായിരുന്നു. അവിടെ വെച്ചൊരു മരിച്ച കുട്ടിയെ ജീവിപ്പിച്ചിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് മദ്യപിച്ച് കിടന്നിരുന്ന ഒരു വ്യക്തിയെ ഈ നഗരത്തിൽ വെച്ച് ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, റെവറൻ ഡോക്ടർ, ഒരുവട്ടം ഞാൻ നിങ്ങളെ അവിടെ നിൽക്കുന്നത് കണ്ടിരുന്നു. അദ്ദേഹം ഒരു കത്തോലിക്കക്കാരനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കൊച്ചു ബാലികയെ വീണ്ടും തിരികെ ജീവങ്കിലേക്ക് കൊണ്ടുവന്നു. പറഞ്ഞു, ഞാൻ നിങ്ങളെ എല്ലായ്പ്പോഴും ബഹുമാനിക്കുന്നു. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു കത്തോലിക്കക്കാരനാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഏത് സഭയിൽ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ ചോദിച്ചില്ല. നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു മരിച്ച കുട്ടിയും കൊണ്ട് രാവിലെ 9 മണി മുതൽ രാത്രിയിൽ 10:30 വരെ അവിടെ നിന്നിരുന്ന ഈ കത്തോലിക്കക്കാരിയായ സ്ത്രീയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. മഴ പെയ്യാൻ തുടങ്ങിയും കർത്താവ് ഇപ്രകാരം ആ കുട്ടിയുടെ ജീവനെ തിരികെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഡോക്ടർ അത് പ്രഖ്യാപിക്കുന്നതുവരെ അവരെ കൊണ്ട് ഞാനത് പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ കുട്ടി മരിച്ചുപോയി. അന്ന് രാവിലെ 9 മണിക്ക് മരിച്ചു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇത് അന്ന് രാത്രി തന്നെ 10:30 മണിക്കായിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം ആ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇതൊരു മനോഹരമായ നഗരമായിരുന്നു. എന്നാൽ കെട്ടിടങ്ങളെല്ലാം വീഴാൻ തുടങ്ങിയിരുന്നു. കാരണം ഒരാധുനിക രീതിയിലുള്ള ശില്പികളെ കിട്ടിയിട്ട് അവരെ കൊണ്ട് കെട്ടിടം മനോഹരമാക്കുന്നതിനും തേച്ചുമെനുക്കുന്നതിനും അവർ അത്രമാത്രം താല്പര്യമുള്ളവരായിരുന്നു. മനോഹരതയിൽ അതിനെ തോൽപ്പിക്കാൻ ലോകത്തിൽ മറ്റൊരു സ്ഥലമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ആഴമേറിയ പാറ വരെ ചെന്നെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി. സ്നേഹിത, നമ്മുടെ സഭകളുടെയും കുഴപ്പം ഇന്ന് അത് തന്നെയാണ്. ബാപ്റ്റിസ്റ്റുകാരുടെയും മെത്തഡിസ്റ്റുകാരുടെയും പ്രസ്ബിറ്റേറിയൻകാരുടെയും പെന്തക്കോസ്തുകാരുടെയും നാസറീൻകാരുടെയും കുഴപ്പം അത് തന്നെയാണ്. നമ്മുടെ സഭകളെ ആശ്രയിക്കാതെ നമുക്ക് വ്യക്തിപരമായിട്ട് കുഴിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് തന്നെ ആ പാറയിലെത്തുന്നതുവരെ കുഴിക്കേണ്ടതായിട്ടുണ്ട്. ആ പാറയെക്കുറിച്ച് യേശു പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവൻ ഏകമാത്രമായ സത്യമായ അടിസ്ഥാനമാകുന്നു. അതിനുശേഷം 5-ാമത്തെ കാര്യമായിട്ട് എനിക്കിത് പറയേണ്ടതുണ്ട്. അതവൻ മാത്രം ഏറ്റവും വിജയകരവും സുരക്ഷിതവുമായ സമാധാനവും സന്തോഷവുമാകുന്നു. ആ കാരണത്താൽ നാം അവന്റെ അടുക്കലെത്തിയിരിക്കണം. ഓ, എനിക്കറിയാം, ഒരു വിഡിയോ പോലെ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ താരം തട്ടിവിടുന്ന ഏതെങ്കിലും തമാശ കേട്ടിട്ട് ചിരിച്ചിട്ട് അനിയന്ത്രിതമായ ആവേശത്തിലെത്തിയെന്നിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും അമിതമായി മദ്യപിച്ചിട്ട് ഒന്നിനും കൊള്ളാത്തവനെ പോലെ ചിരിച്ചെന്നിരിക്കാം. എന്നാൽ അത് സമാധാനത്തെ കൊണ്ടുവരികയില്ല. യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നത് പോലെയുള്ള സന്തോഷവും സമാധാനവും മറ്റെങ്ങുമില്ല. ജനങ്ങൾ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരികളായ സ്ത്രീകൾ അവരുടെ പുതിയ കൂട്ടുകാരികളുമായിട്ട് അവർ സന്തോഷമുള്ളവരാണെന്ന് നടിച്ചുകൊണ്ട് അവരെ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർ സന്തോഷമുള്ളവരല്ല. അവരൊരു തീയുടെ പടം ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു തീയുടെ പടം കൊണ്ട് നിങ്ങൾക്ക് ചൂട് കിട്ടുകയില്ല. ചെറുപ്പക്കാരായ മനുഷ്യർ അവരുടെ മാംസപേശികൾ അത്രയധികം വലുതാണെന്ന് വിചാരിച്ചിട്ട് ഒരാണി അടിച്ച് കയറ്റാനും ഒരു പിച്ചാത്തിയുടെ ബ്ലേഡ് വളയ്ക്കാനും കഴിയുമെന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കുറച്ച് വർഷങ്ങൾ കൂടി കഴിയട്ടെ, അവൻ വൃദ്ധനായിട്ട് ചുളുങ്ങാൻ തുടങ്ങും. ക്രിസ്തുവിന് പുറമെ നിത്യ സന്തോഷം മറ്റൊരിടത്തുമില്ല. ഇവിടേക്ക് ശ്രദ്ധിക്കുക, നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം സമ്പൂർണമായ ആരോഗ്യത്തിലായിട്ട് ഇവിടെയുണ്ടോ? ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത അമ്മയെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങളുടെ പിതാവ് ഇപ്പോൾ മരിക്കില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളുടെ മക്കളിൽ ഒന്ന് കുറച്ചു നേരത്തിന് ശേഷം കൊല്ലപ്പെടുകയില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെ മറ്റെന്തെങ്കിലും സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഈ കെട്ടിടത്തിന് പുറത്തു പോകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഒരു ഹൃദയസ്തംഭനമുണ്ടായിട്ട് നിങ്ങൾ വീണുപോയെന്നിരിക്കാം, നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് പുറമെ യാതൊരു നിത്യമായ സന്തോഷവുമില്ല. ആ കാരണത്താൽ നാം അവന്റെ അടുക്കൽ ചെന്നിരിക്കണം. നിങ്ങൾക്ക് വിസ്കി കുടിക്കാൻ കഴിയും, നിങ്ങൾക്ക് ആനന്ദിക്കാൻ കഴിയും, നിങ്ങൾക്ക് ലൗകികപരമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കാൻ കഴിയും. എന്നാൽ അത് വിജയകരമായ സന്തോഷമല്ല. അവനെ പോലെ സമാധാനം ആർക്കും നൽകാൻ കഴിയില്ല. അവൻ സമാധാനം നൽകുന്നു. ഹോ, എനിക്ക് സമാധാനമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങളുടെ പക്കൽ യഥാർത്ഥമായ സമാധാനമുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ പക്കൽ യേശുണ്ട്. നിങ്ങളുടെ പക്കൽ യേശുവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവന്റെ അടുക്കൽ എത്തുന്നതുവരെ സമാധാനം എന്താണെന്ന് അറിയാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ രാജാക്കന്മാരെയും ഭരണാധിപന്മാരെയും മഹാന്മാരായ മനുഷ്യരെയും കായികാഭ്യാസികളെയും ചലച്ചിത്ര താരങ്ങളെയും അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട്. അവർ സമാധാനമുള്ളവരല്ല. അവരെ ശ്രദ്ധിക്കുക, കുറച്ചുനേരം അവരുടെ കണ്ണുകൾ ശ്രദ്ധിക്കുക. അവർ നാഡീരോഗമുള്ളവരാകുന്നു. ക്രിസ്തുവിന് പുറമെ ഒരു മനുഷ്യനും ഒരു സ്ത്രീക്കും ഒരു കുട്ടിക്കും സമാധാനമുണ്ടാകാൻ കഴിയുകയില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നതുപോലെ ഞാനത് നിങ്ങൾക്ക് നൽകുന്നില്ല. ലോകം തരുന്നതുപോലെയുള്ള സമാധാനമല്ല. എന്നാൽ അവന്റെ പക്കൽ നിത്യ സമാധാനമുണ്ട്, ഒരു ശാശ്വത സമാധാനമുണ്ട്. നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും മഴ പെയ്താലും സൂര്യനുദിച്ചാലും എങ്ങനെയൊക്കെയാലും നിങ്ങൾക്ക് സമാധാനമുണ്ട്. സഹോദരൻ ഷക്കേരിയന്റെ പഴയ ആ വലിയ മനുഷ്യന്റെ പഴയ പാട്ടിന്റെ നമ്പറുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ പക്കൽ നദി പോലെ സമാധാനമുണ്ട്. അത് ശരിയാണ്, നിങ്ങൾക്ക് സമാധാനമുള്ളപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തു ഉണ്ട്. ക്രിസ്തു നിങ്ങളുടെ സമാധാനമാകുന്നു. ആ കാരണത്താൽ സമാധാനത്തെ കിട്ടുന്നതിന് നാം ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നിരിക്കണം. ആറാമത്തേതായി ഒരു കാര്യം കൂടി ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അതെ, അത് ആറാമത്തെ കാര്യമാകുന്നു. അത് അവൻ മാത്രം ഏറ്റവും നീണ്ടു നിൽക്കുന്ന നേട്ടമാകുന്നു. യേശു ക്രിസ്തുവിന് പുറമേയായി നിങ്ങൾക്ക് നിത്യമായതായി പ്രാപിക്കാനോ നേടാനോ ആയി കഴിയുന്ന എന്തിനെങ്കിലും കുറിച്ച് എന്നോടൊന്ന് പറയുക. ഒരു നല്ല വീട് നിർമ്മിക്കുക, $1,00,000 സമ്പാദിക്കുക, ദേശത്തെ ഏറ്റവും പ്രസിദ്ധിയാർജിച്ച മഹിളയായി തീരുക, ഈ തെരുവുകളിൽ നടന്നിട്ടുള്ള ഏറ്റവും ശക്തനായ മനുഷ്യനാകുക, ലോക റെക്കോർഡ് നേടിയ ഒരു മല്ലനാകുക, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തുമാകുക. എന്നാൽ നിങ്ങൾ വളഞ്ഞു പൊളഞ്ഞു ചുക്കി ചുളിഞ്ഞ് മരിക്കും. അതിനധിക ദിവസങ്ങൾ തന്നെയും എടുക്കുകയില്ല. അതുകൊണ്ട് നിത്യമായ ഏക നേട്ടമായി നമുക്കുള്ളത് യേശു ക്രിസ്തുവാകുന്നു. നമുക്ക് ഏറ്റവും നല്ല നേട്ടമായി അവനെ നേടാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മുടെ നേട്ടമായി അത് തന്നെ എടുക്കാം. നമുക്ക് അവനെ കിട്ടിയിരിക്കുന്നുവെന്ന് തീർച്ചയാക്കാം. നിങ്ങളൊരു പ്രാസംഗികനായിരിക്കാം, നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കാം, നിങ്ങളൊരു മൂപ്പനായിരിക്കാം, നിങ്ങളൊരു സഭയിലെ അംഗമായിരിക്കാം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നേട്ടത്തിൽ അവനില്ലെങ്കിൽ നിങ്ങളൊരു നേട്ടത്തിനായി പറഞ്ഞിട്ടുണ്ടാകാം, ഞാനൊരു പ്രാസംഗികനാകുന്നതുവരെ നിൽക്കുകയില്ല, ഞാനൊരു മൂപ്പനാകുന്നതുവരെ നിൽക്കുകയില്ല, ഞാനൊരു ഡീക്കണാകുന്നതുവരെ നിൽക്കുകയില്ല, ഞാനൊരു സഭയിൽ അംഗമാകുന്നതുവരെ നിൽക്കുകയില്ല. ആ കാര്യങ്ങളൊക്കെയും നല്ലതും ആദരണീയവുമാണ്. എന്നാൽ സഹോദര, ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ കിട്ടുന്നതുവരെ നിന്നു പോകരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരു നിത്യമായ നേട്ടം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ പാസ്റ്റർ, അതെ, ഒരു പാസ്റ്ററിന്റെ പ്രവൃത്തികൾ ഉടനെ മാഞ്ഞു പോകും, ഒരു ഡീക്കണായിട്ടുള്ള നിങ്ങളുടെ പ്രവൃത്തികളും പോകും. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ സഭയിലെ അംഗത്വം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ദീർഘമായി ത്യജിക്കപ്പെടും. എന്നാൽ നിങ്ങൾ യേശു ക്രിസ്തുവിനെ നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരിക്കലും മരിക്കാൻ കഴിയാതെയുമാകുന്നു. ഇപ്പോൾ അവസാനമായി ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. നാം യേശുവിന്റെ അടുക്കൽ എത്തിയിരിക്കേണ്ടതിന്റെ മറ്റൊരു കാരണം ഇവിടെയാകുന്നു. അവൻ ഒരുവന് മാത്രമേ രൂപാന്തരപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനായി ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. ഓ, അതെന്നെ ആത്മീയനാക്കുന്നു. രൂപാന്തരപ്പെടാൻ കഴിയുന്ന ഏക ഒരുവൻ അവനാകുന്നു. അതേ ശ്രീമാൻ, ഇതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. നാളെ ഞായറാഴ്ചയായിരിക്കെ നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ സമയം കടയിലേക്ക് പോകുക. നിങ്ങൾ മരുന്ന് കടയിൽ ചെന്നിട്ട് നിങ്ങളെ അത്രമാത്രം വിശുദ്ധനാക്കിയ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന കുറച്ച് മരുന്ന് വാങ്ങുക. ഡോക്ടർ നിങ്ങൾക്കൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് അത് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരണം നടത്തി തരട്ടെ. നിങ്ങൾ അത്രയും മിടുക്കനും വിദ്യാഭ്യാസമുള്ളവനായിട്ട് എങ്ങനെയാണ് വേറൊരു ബാബേൽ ഗോപുരം പണിയുന്നതെന്ന് നിങ്ങൾ അറിയും. അതേ രീതിയിൽ തന്നെ ഇതും അവസാനിക്കും. അത് കണ്ടുപിടിച്ചു നോക്കുക. മറ്റേതെങ്കിലും രീതിയിൽ പോകാൻ ശ്രമിച്ചിട്ട് കണ്ടുപിടിക്കുക. ക്രിസ്തുവിലുള്ളവരെ മാത്രം ദൈവം അവനോടൊപ്പം കൊണ്ടുവരും. ഈ ഭൂമിയിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടാൻ കഴിയുന്ന ഏക വഴി യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാകുന്നു. രൂപാന്തരണം അവൻ ഒരുവൻ മാത്രവും രൂപാന്തരപ്പെടുന്നതിനുള്ള ഏക വഴിയും അവൻ മാത്രമാകുന്നു. നിങ്ങൾക്കത് വാങ്ങിക്കാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് കഴിയുകയില്ല, അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്കത് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾക്കൊരു ദാനമാകുന്നു. നിങ്ങളെ എടുക്കുന്നതിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ രൂപാന്തരണമാകുന്നു. നിങ്ങളെ ഒരു വൃദ്ധനായ പുരുഷനിൽ നിന്നും അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്നും ഒരു ചെറുപ്പക്കാരനായ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആക്കി മാറ്റുന്ന എന്തെങ്കിലും മരുന്ന് നിങ്ങൾ കടയിൽ ചെന്ന് വാങ്ങിക്കുക. നിങ്ങൾക്കത് വാങ്ങിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്കൊരിക്കലും കഴിയുകയില്ല. വൈദ്യമണ്ഡലത്തിൽ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നിലവിലില്ല. യേശു ക്രിസ്തുവിന് പുറമെ മറ്റ് യാതൊരു മണ്ഡലത്തിലും അതൊരിക്കലും നിലവിലായിരിക്കില്ല. എന്നാൽ അവൻ പറഞ്ഞു, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർപ്പിക്കും, അവനെ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തും. കൂടാരമായി ഭൗമഭവനം അഴിഞ്ഞുപോയാൽ ഒന്ന് നമുക്കായി കാത്തിരിക്കുന്നു. രൂപാന്തരണം വീട് മാറ്റമായിട്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോവുകയാണ്. നിത്യജീവൻ അവന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. സന്തോഷവും അവൻ ഒരുവന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. ഞാനിതും കൂടി പറയട്ടെ, അവൻ ഒരുവനിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് പോയിട്ട് അവനെ കാണുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ അവനിലാകുമ്പോൾ അവനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഏക സ്ഥലം അവൻ മാത്രമാകുന്നു. അത് മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് അവന്റെ അടുക്കൽ എത്തേണ്ടത് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് തലയിട്ടടിക്കും. നിങ്ങൾ ഊഹിക്കും അത് നിങ്ങൾക്ക് വിഷമ പ്രശ്നമായിട്ടോ. നിങ്ങൾ ഒരിക്കലും അത് മനസ്സിലാക്കിയില്ല. ആ കാരണത്താലാണ് യഹൂദന്മാർ അന്ന് ഈ മനുഷ്യൻ ബിയൽസബൂബാണ്, ഈ മനുഷ്യൻ ഇതാണ് അതാണ് മറ്റേതാണ് എന്നെല്ലാം പറഞ്ഞത്. അവൻ ഒരിക്കലും അവന്റെ അടുക്കൽ എത്തിയിരുന്നില്ല. അവനെ മാർഗമായി അവർ ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. അവനെ സത്യമായും വെളിച്ചമായും അടിസ്ഥാനമായും ആദിയും അന്ത്യവും ആൽഫയും ഒമേഗയും കൂടാതെ അവനായിരിക്കുന്ന മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാമായിട്ട് അവനെ എല്ലാത്തിലും എല്ലാമായിട്ടും അവരൊരിക്കലും സ്വീകരിച്ചിരുന്നില്ല. ആ കാരണത്താലാണ് അവനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്. ഫിലിപ്പോസ് കടന്നു വരികയും അവൻ നഥാനിയലിന്റെ അടുക്കലെത്തിയിട്ട് നഥാനിയലിനെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. നഥാനിയൽ യേശുവിന്റെ സന്നിധിയിലേക്ക് നടന്നു വന്നപ്പോൾ യേശു അവനെ നോക്കിയിട്ട് ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. നഥാനിയൽ അവനോട്, റബ്ബി, എന്നെ നീ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചു. യേശു അവനോട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് പറഞ്ഞു. അവിടെ ചുറ്റുമായി നിന്നിരുന്ന പ്രാസംഗികന്മാരും പുരോഹിതന്മാരും പറഞ്ഞു, ഈ മനുഷ്യൻ ബേൽസെബൂബാകുന്നു, അവനിൽ പിശാചാകുന്നു, അവനൊരു ഭാവി പറച്ചിലുകാരനാണ്. യേശു പറഞ്ഞു, നിങ്ങളത് എനിക്കെതിരായി പറയുന്നു, ഞാൻ നിങ്ങളോട് അത് ക്ഷമിക്കുന്നു. എന്നാൽ ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുന്ന ഒരു സമയം വരുന്നു. അപ്പോൾ അവന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. അവനവരോട്, നിങ്ങളുടെ തന്നെ തിരുവെഴുത്ത് നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം വിധിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം വിധിക്കാൻ കഴിയും? നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. അത് ശരിയാണ്. അവൻ പറഞ്ഞു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ എത്തുന്നില്ല. ക്രിസ്തുവിനെ കൂടാതെ ആർക്കും ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിങ്ങൾക്ക് ദിവ്യ രോഗശാന്തി തന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആരെങ്കിലും പറയും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു, ഇവിടെയുള്ള പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചേക്കാനിടയുണ്ട്, ഹാ, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് ആരെങ്കിലും തലചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞേക്കാനിടയുണ്ട്. മനസ്സിലായോ? അത് വിശ്വസിക്കുന്നതിന് നിങ്ങൾക്കൊരു നിബന്ധനയില്ല. വിശ്വാസത്താൽ അത് സ്വീകരിക്കുക മാത്രം ചെയ്യുക, അപ്പോൾ നിങ്ങളത് കാണും. യേശു പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകമോ എന്നെ കാണുകയില്ല, അതായത് ഈ ലോകസമ്പ്രദായം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. അത് വിശ്വാസിയാകുന്നു, കാരണം ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും. ഞാൻ പോവുകയും പിന്നെ തിരികെ വന്ന് വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കും. നിക്കോദിമോസ് അവനോട് ചോദിച്ചു, എനിക്കെങ്ങനെ വീണ്ടും ജനിക്കാൻ കഴിയും? ഞാനൊരു വൃദ്ധനായ മനുഷ്യനാകുന്നു, രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? യേശു അവനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ അതിന്റെ യഥാർത്ഥമായ പരിഭാഷ മനസ്സിലാക്കുക എന്നാണ്, ദൈവരാജ്യത്തെ മനസ്സിലാക്കുക എന്നാണ്. ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാകുന്നു. യഥാർത്ഥത്തിൽ അത് പ്രവൃത്തിയിലായി കാണുന്നതുവരെ നിങ്ങൾക്കത് കാണാൻ കഴിയുകയില്ല. എന്നാൽ അത് എപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നതിന് കഴിയുമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് വീണ്ടും ജനിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു. വീണ്ടും ജനിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിലാകുന്നു. നിങ്ങൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ബൈബിൾ എഴുതിയ പരിശുദ്ധാത്മാവും ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളുടെ ഉള്ളിലായിട്ട് തന്റെ സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നു. ആമേൻ. ആ കാരണത്താൽ നിങ്ങൾ അവന്റെ അടുക്കലെത്തിയിരിക്കണം. ഇന്ന് അമേരിക്കയുടെ കുഴപ്പം അത് തന്നെയാകുന്നു. ഈ യോഗങ്ങൾ ദേശത്തെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും വീശി കഴിഞ്ഞിരിക്കുന്നു. ആ കാരണത്താൽ ഒരു ആറ്റോമിക ബോംബ് ഈ രാജ്യത്തിനു വേണ്ടി എങ്ങോ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താൽ നാശം സമീപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടിരിക്കുകയും ജനങ്ങൾ അത് സ്വീകരിക്കാതെയും മറികടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. കാരണം അവർക്കവനെ ആവശ്യമില്ല, അവനെക്കുറിച്ച് അവർക്ക് ലജ്ജയാകുന്നു. ഹോ, അവരുടെ സഭയെക്കുറിച്ച് അവർക്ക് ലജ്ജയില്ല, അവരുടെ മതത്തെക്കുറിച്ച് അവർക്ക് ലജ്ജയില്ല, എന്നാൽ അവർ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ലജ്ജിതരാകുന്നു. അപ്പോസ്തോലന്മാർ അവരുടെ സഭകളെ വിട്ട് പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയും അതവരെ മദ്യപിച്ചവരെ പോലെ പതറിക്കുകയും അന്യഭാഷ സംസാരിക്കുകയും രോഗികളെ സൌഖ്യമാക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്തുകൊണ്ടു പോകുന്നതിനിടയാക്കി. അവരവരെ പഠിപ്പില്ലാത്തവരും അജ്ഞരുമായ ഒരു കൂട്ടം ജനങ്ങളെന്ന് വിളിച്ചു. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ബൈബിൾ അവരെക്കുറിച്ച് പറയുന്നു. എന്നാൽ അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അവർ ഗ്രഹിച്ചു. കാരണം അവർ ചെയ്ത പോലെ തന്നെ അവരും പ്രവർത്തിച്ചു. അവൻ ചെയ്തിരുന്ന അതേ പ്രവൃത്തികൾ അവർ ചെയ്തിരുന്നതിനാൽ അവന്റെ ജീവൻ അവരുടെ ഉള്ളിലായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ 14:7 യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അവിടെയാണ് നിങ്ങൾ. ആ കാരണത്താൽ ഇന്ന് നമുക്ക് ക്രിസ്തുവിന്റെ അടുക്കൽ എത്തേണ്ടത് ആവശ്യമാകുന്നു. ക്രിസ്തു ഉടനെ വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം വഴിയുടെ അവസാനത്തെത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജ്യങ്ങൾ തകരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനകാലം സമീപിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. അതങ്ങനെ തന്നെയാണെന്ന് ഉള്ളു തുറന്നും പരിപൂർണമായും ഞാൻ അറിയുന്നു. ഞാൻ അതിനും അപ്പുറത്തായിട്ട് ചെന്ന് എനിക്കതറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നാം വഴിയുടെ അവസാനത്തെത്തിയിരിക്കുന്നു. എത്ര ദിവസങ്ങൾ, എത്ര നാളുകൾ, അല്ലെങ്കിൽ എത്ര ആഴ്ചകളെന്ന് ഞാൻ അറിയുന്നില്ല. ആരും അതറിയുന്നില്ല. യേശു തന്നെ അറിയുന്നില്ല. ദൈവം മാത്രം അതറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. അതെപ്പോഴാണെന്നോ ഏത് നാഴികയിലാണെന്നോ ഞാൻ അറിയുന്നില്ല. എന്നാൽ അത് ഉടനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ അറിയുന്നു. കാരണം ഈ കാര്യങ്ങൾ അവന്റെ വരവിന് തൊട്ടു മുമ്പേ സംഭവിക്കേണ്ടതായ കാര്യങ്ങളാകുന്നു. ക്രിസ്തുവിന് പുറമേയുള്ള എന്റെ സ്നേഹിത, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തട്ടെ. ഉറപ്പായ അടിസ്ഥാനമായ വഴിയും സത്യവും വെളിച്ചവും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ ആത്മാവിൽ നീ നിറയുക. അതിനുശേഷം അവന്റെ ആത്മാവ് മുമ്പോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ അവന്റെ ആത്മാവിനെ അറിയും. അന്ന് അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ അത് തന്നെയായിരുന്നു. അവർ അവനെ കണ്ടിരുന്നു. ദൈവത്തെക്കുറിച്ച് അന്നാളിൽ ഉണ്ടായിരുന്ന പകുതിയിലധികം പ്രാസംഗികർ അറിഞ്ഞിരുന്നതിലും കൂടുതലായി കിണറ്റുകരയിലെ സ്ത്രീ അറിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവൾ അവനെ കണ്ട ഉടനെ തന്നെ അവനൊരു സാധാരണ യഹൂദനെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ കാണപ്പെട്ടിരുന്നു. അവൻ അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്ക് കുടിപ്പാൻ തരിക, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്നവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നാൽ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് കുടിപ്പാൻ ചോദിക്കുമായിരുന്നു. ഞാൻ നിനക്ക് ജീവന്റെ വെള്ളം നൽകിയിട്ട് നിനക്ക് കോരുവാൻ വേണ്ടി ഇവിടെ വരേണ്ടി വരികയില്ല. അവൻ അവളോട് തുടർന്ന് സംസാരിച്ചിട്ട് അവൻ അവളെ വിവേചിച്ചറിയുകയും കണ്ടുപിടിക്കുകയും എന്താണ് അവളുടെ കുഴപ്പമെന്ന് അറിയുകയും ചെയ്തു. എന്തായിരുന്നു കുഴപ്പമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്കക്കാരായ നാം അവളെ ഒരു വ്യഭിചാരിണിയായി കരുതുന്നു. അവൾ 5 ഭർത്താക്കന്മാരുണ്ടായിരിക്കുകയും 6-ാമത്തേതിനോടൊപ്പം ജീവിച്ചുമിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. അതിനവൾ, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നീ സത്യം പറഞ്ഞിരിക്കുന്നു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല, നീ സത്യം തന്നെ പറഞ്ഞിരിക്കുന്നു. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. മസീഹ വരുമ്പോൾ അവൻ സ്വയം ഞങ്ങൾക്ക് ആ വഴി വെളിപ്പെടുത്തി തരും, അവൻ സകലവും അറിയിച്ചു തരും എന്ന് ഞങ്ങൾ അറിയുന്നു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസീഹ എന്നവൻ പറഞ്ഞു. സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. അവൾ എന്താണ് ചെയ്തത്? അവളത് സ്വീകരിച്ചു. ആ വെളിപാട് അവളുടെ അടുക്കലെത്തിയപ്പോൾ അവൾ അത് സ്വീകരിച്ചു. അവൾ നഗരത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീൻ, അവൻ തന്നെ ക്രിസ്തുവല്ലേ? അവളത് സ്വീകരിച്ചിരുന്നു. അവിടെയാണ് നിങ്ങൾ. പരീശന്മാരും സാധുക്കരും തിരിഞ്ഞിട്ട് പറഞ്ഞു, അവൻ ബേൽസെബൂബാകുന്നു, നമുക്കവനുമായി യാതൊന്നും ചെയ്യാനില്ല. അവർക്ക് അവരുടെ ഒരു അടിസ്ഥാനമുണ്ടായിരുന്നു, അവർക്ക് അവരുടെ ഒരു വഴിയുണ്ടായിരുന്നു. ബൈബിൾ പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. അതുകൊണ്ട് ചൊവ്വായി തോന്നുന്ന വഴിയെടുക്കരുത്, ക്രിസ്തുവിലേക്ക് വരിക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ ആത്മാവിൽ നിറയുക. അതിനുശേഷം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അപ്രകാരം തന്നെയാണ് രോഗസൌഖ്യം പ്രാപിക്കേണ്ടതും. ആരാണ് രോഗശാന്തിക്കാരനെന്ന് അറിയുക. യേശുക്രിസ്തു രോഗശാന്തിക്കാരനാകുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളെ സൌഖ്യമാക്കുന്നതിന് വേണ്ടി അവൻ ഇവിടെ എത്തുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? അവൻ പിൻസമയത്ത് ചെയ്ത് അതേപോലെ തന്നെ ഇന്ന് ചെയ്യും. ഒരു സ്ത്രീ തിരക്കിനിടയിൽ കൂടി കടന്നു ചെന്ന് അവന്റെ വസ്ത്രത്തെ തൊട്ടു. അവൻ തിരിഞ്ഞിട്ട് എന്നെ തൊട്ടതാർ എന്ന് ചോദിച്ചു. എല്ലാവരും നിൽക്കുമ്പോൾ അവൻ ചുറ്റുമായി അവളെ കണ്ടെത്തുന്നതുവരെ നോക്കി. അവൻ അവളോട്, നിനക്ക് രക്തസ്രാവമായിരുന്നുവെന്നും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. അത് യേശു ഇന്നലെയായിരുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യനാണെങ്കിൽ അത് യേശു ഇന്നുമാകുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കുന്നതുവരെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുകയില്ല. അതിനുശേഷം അത് അവൻ തന്നെയാണെന്ന് സ്വയം സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്രകാരമാണ് അവനെ പ്രാപിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. നാം ഇപ്പോൾ അവനെ സ്വീകരിച്ചിരിക്കണം എന്നുള്ളതിന് 7 കാരണങ്ങളാകുന്നു. നമുക്ക് മറ്റാരുടെയും അടുക്കൽ പോകാൻ കഴിയുകയില്ല, അവൻ മാത്രമാകുന്നു. നിങ്ങൾക്ക് സഭയിൽ ചെന്നത് പ്രാപിക്കാൻ കഴിയുകയില്ല. നിങ്ങളത് പ്രാപിക്കുന്നതിന് വേണ്ടി പോകാൻ കഴിയുന്ന ഒരു സഭാസംഘടന എനിക്കറിയില്ല. എനിക്ക് സഭാസംഘടനയോട് യാതൊരു വിരോധവുമില്ല. എന്നാൽ വളരെയധികം ജനങ്ങൾ അവരൊരു സഭയിൽ അംഗമായിരിക്കുന്നതിനാൽ എല്ലാമായിട്ട് അതാണ് അവർക്ക് ചെയ്യാനുള്ളത് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ 8 എത്തേണ്ടതുണ്ട്. അവൻ തന്നെ വഴിയാകുന്നു, സഭയല്ല. അവൻ തന്നെ സത്യമാകുന്നു, സഭയല്ല. അവൻ തന്നെ വെളിച്ചമാകുന്നു, സഭയല്ല. അവൻ തന്നെ അടിസ്ഥാനമാകുന്നു, സഭയൊരു അടിസ്ഥാനമാകുന്നില്ല. അവൻ നിത്യസന്തോഷവും നിത്യജീവനും എന്നേക്ക് നിലനിൽക്കുന്ന നേട്ടവും ഏക രൂപാന്തരണവുമാകുന്നു. ദൈവത്തെ അറിയുന്നതിനുള്ള ഏക വഴിയും വെളിപാട് കാണുന്നതിനുള്ള ഏക വഴിയും രോഗശാന്തിക്കായുള്ള ഏക വഴിയും അവന്റെ അടുക്കൽ എത്തുന്നതിൽ കൂടെയാകുന്നു. നിങ്ങൾ അവന്റെ അടുക്കലെത്തി അവനെ അറിഞ്ഞ് അവനിൽ വിശ്വസിച്ചിരിക്കണം. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രണഹാം, ഞാൻ ഒരിക്കലും അതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തു കണ്ടിട്ടില്ല. നിങ്ങൾ അത് ചെയ്തു കണ്ടിരിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. യോഗം ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അവനെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നവരും അവനെ അറിയാൻ ആഗ്രഹിക്കുന്നവരും അവനെ അറിയുന്നതിനായി പ്രാർത്ഥിക്കുന്നവരും ഇവിടെയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവരായി എത്ര പേർ ഇവിടെയുണ്ട്? അതിനാൽ അവന്റെ ആത്മാവ് ഈ യോഗത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് പറയുക, ഞാൻ അവനെ ഈ രീതിയിൽ അറിയാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ അവനെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. നന്ദിയുണ്ട്. നിങ്ങൾ അവനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അതേ പ്രവൃത്തികൾ തന്നെ അവൻ ചെയ്യുന്നതിൽ കൂടെയായിരിക്കും. വിശുദ്ധ യോഹന്നാൻ 5:19 അവൻ എന്താണ് പറയുന്നത്? അവൻ ബേഥസ്ദ എന്ന കുളത്തിനരികിൽ കൂടെ കടന്നുപോകുമ്പോൾ അവിടെ കുരുടരും മുഴന്തരുമായിട്ട് വലിയൊരു ജനക്കൂട്ടം കിടന്നിരുന്നു. 2000-ലധികം ജനങ്ങൾ കിടന്നിരുന്ന ആ സ്ഥലത്തുകൂടി യേശു അവരെ കടന്നുപോയി. അവിടെ വൈക്കോൽ മെത്തയിൽ കിടന്നിരുന്ന ഒരു മനുഷ്യനും യേശുവിനെ കാണുകയുണ്ടായി. യേശു അവനെ അറിഞ്ഞിരുന്നു. അവൻ ഇതിനു മുമ്പ് അവനെ കണ്ടിരുന്നു. ഏറിയ കാലമായിട്ട് അവൻ അവിടെ കിടന്നിരുന്നു. അവൻ മുടന്തനല്ലായിരുന്നു, അവന് നടക്കാൻ കഴിയുമായിരുന്നു. നിനക്ക് സൌഖ്യമാകാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ എന്നേക്കാൾ വേഗത്തിൽ നടക്കാൻ കഴിയുന്നവൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് നടക്ക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തന്റെ കിടക്കയും എടുത്ത് നടന്നുപോയി. അവൻ ബാക്കിയുള്ളവരെ അവിടെ വിട്ടുകൊണ്ട് നടന്നുപോയി. ഇപ്പോൾ അത് കേൾവിക്കത്ര നന്നായി തോന്നുന്നില്ല അല്ലേ? എന്നാൽ അത് യേശുവായിരുന്നു. ഹൃദയത്തിൽ എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. നിങ്ങൾ അതിന്റെ അടുത്ത വാക്യമായ 19-ാം വാക്യം വായിച്ചാൽ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്കിത് മനസ്സിലായോ? പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പിതാവ് എനിക്കൊരു ദർശനം കാണിച്ചു തരുന്നു, അവൻ എന്നോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ കാണുന്നു, അവൻ എന്നോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ പറയുന്നു, അവൻ എന്നോട് ചെയ്യാൻ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. എങ്കിൽ അടിസ്ഥാനം അതാകുന്നു, അതാകുന്നു സത്യം, അതാകുന്നു വഴി, അതാകുന്നു വെളിച്ചം. ഹാലലൂയ്യ! അത് യേശുവാകുന്നു. ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുക. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതുകൂടി പറയട്ടെ. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മെക്സിക്കോയുടെ ഉൾക്കടലിനരികെയുള്ള ഫ്ലോറിഡ എന്ന സ്ഥലത്ത്, അതോ അവിടെ അടുത്തെവിടെയെങ്കിലുമുള്ള ഒരു സ്ഥലത്തായിരുന്നു, അവിടെയുണ്ടായിരുന്ന ഒരു ഡോക്ടർ മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരു പഴയ വഴികാട്ടിയെ കൂലിക്കെടുക്കുകയും ഈ വഴികാട്ടി ഒരു നല്ല വഴികാട്ടിയായി കരുതപ്പെട്ടിരിക്കുകയും അവർക്കവരെ വെള്ളത്തിൽ നിന്നും എങ്ങനെ കൊണ്ടുവരണമെന്നും എങ്ങനെ കൊണ്ടുപോകണമെന്നും അറിയാമായിരുന്നു. അങ്ങനെ ഈ വഴികാട്ടി വഞ്ചിയിൽ കയറുകയും വഞ്ചി തള്ളിയിട്ട് കുറച്ചു ദൂരം തൊഴിഞ്ഞുപോയിട്ട് കുറച്ചുനേരം കാത്തിരുന്നു. അതുവരെയും പ്രഭാതമായിട്ടില്ലായിരുന്നു. സമുദ്രത്തിൽ നിന്നും ദിവസവും രാവിലെ അടിക്കുന്ന കാറ്റും ഓളവും കണ്ടിട്ട് ഈ മനുഷ്യന് വളരെ വിചിത്രമായി അനുഭവപ്പെടുകയും നാം സമുദ്രത്തിലേക്ക് ഒഴുകുകയാണെന്ന് വിചാരിക്കാൻ തുടങ്ങിയും വേലിയേറ്റം നമ്മെ അവിടേക്ക് കൊണ്ടുപോവുകയാണെന്നും വിചാരിക്കാൻ തുടങ്ങി. കാരണം ആ വഞ്ചി കാഴ്ചയ്ക്ക് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഈ വഴികാട്ടിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം പരിഭ്രാന്തനായിട്ട് പറഞ്ഞു, ശ്രീമാൻ നാം കടലിലേക്ക് ഒഴുകുകയാണല്ലേ? അദ്ദേഹം പറഞ്ഞു, ഓ എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്നിട്ടൊന്നും മിണ്ടാതെ ശാന്തനായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അദ്ദേഹം പിന്നെയും ശ്രദ്ധിച്ചു. ഇതപ്പോഴും സമുദ്രത്തിലേക്ക് ഒഴുകുകയായിരുന്നു, കൂടാതെ മഞ്ഞും ഇരുട്ടുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നാം സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യുക, നിങ്ങൾ വഴികാട്ടിയാണല്ലോ, എന്തെങ്കിലും ചെയ്യുക, എളുപ്പം തന്നെയാകട്ടെ, നാം സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നാം ഏത് വഴിയിൽ കൂടെ തിരികെ കടന്നുവരും. ആ പരിചിതനായ വഴികാട്ടി കഴിയുന്നത്രയും മൌനമായിട്ട് തന്നെ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, കുറച്ചുനേരം കൂടി കാത്തിരിക്കുക, അതിനുശേഷം വെളിച്ചമാകും, അപ്പോൾ നാം എവിടെയാണെന്ന് നമുക്കറിയാൻ കഴിയും. കുറച്ചുനേരം കൂടി മാത്രം കാത്തിരിക്കുക, ദൈവത്തിന്റെ സത്യവെളിച്ചം ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിനുള്ളിൽ പ്രകാശിക്കാനിടയാകട്ടെ. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ കാണും, അതിനുശേഷം ഏത് വഴിയാണ് പോകേണ്ടതെന്ന് നിങ്ങൾ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിലെ പ്രകാരം പറയുന്നു, വഴിയും സത്യവും വെളിച്ചവും ഞാനാകുന്നു, എന്നിൽ കൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഞാൻ എന്ന് നീ തുടർന്നിട്ട് അവസാനം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് നീ അവസാനിപ്പിച്ചു. ആ ഞാനാകുന്നു എന്നത് ഇന്നലെയോ നാളെയോ അല്ല, അതെല്ലായ്പ്പോഴും സന്നിഹിതനായ അതേ ഞാനാകുന്നു. എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലമുറയിലും നിത്യതയിൽ കൂടിയും ഇപ്പോഴും ഞാൻ ആകുന്നു. നീ ഇപ്പോഴും ആ മഹാനായ ഞാനാകുന്നു. ഞാനായിരുന്നു അല്ലെങ്കിൽ ആയിരിക്കുമെന്നല്ല, എന്നിരിക്കലും നീ ആകുകയും ആയിരിക്കുകയുമാകുന്നു. എന്നാലും നീ എന്നേക്കും സന്നിഹിതനായ ഞാനാകുന്നു. കർത്താവ്, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന അപ്പോസ്തോലൻ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നീ ഈ കാര്യങ്ങളെ ചെയ്ത് ഞങ്ങൾ കാണുന്നു. ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ ആർക്കും ഈ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. നിക്കോദിമോസ് അതേ കാര്യങ്ങളെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കതറിയാം. പരീശന്മാരായ ഞങ്ങൾക്ക്, സഭയിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് അതറിയാം. ഞങ്ങൾക്കിത് സ്വീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടും. എന്നാൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം ദൈവം തന്നോട് കൂടെ ഇല്ലാതെ ഈ കാര്യങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. സത്യമായും കർത്താവെ, ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. നീ തന്നെ അതേ അടിസ്ഥാനവും അതേ വഴിയും അതേ സത്യവും അതേ വെളിച്ചവും അതേ അടിസ്ഥാനവുമാകുന്നു. നീ അതേ സന്തോഷം തന്നെയാകുന്നു. നീ അതേ രൂപാന്തരണം തന്നെയാകുന്നു. നീ അതേ എല്ലാം തന്നെയാകുന്നു. നീ തന്നെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവനാകുന്നു. ഹൃദയരഹസ്യങ്ങളെ അറിയാവുന്ന അതേ ഒരുവൻ നീ തന്നെയാകുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും അതേ രോഗശാന്തിക്കാരനും അതേ രക്ഷിതാവുമാകുന്നു. ദൈവമേ, ഒരുപക്ഷെ പാപികൾ ഇവിടെ ഉണ്ടായിരിക്കാം. നിന്നെ കാണുന്നതിന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചുനേരം മുമ്പ് 20-ോ 30-ോ കൈകൾ ഉയർത്തിയിരുന്നു. കുറച്ചുനേരം മുമ്പ് എന്റെ അവസാനത്തെ പ്രസ്താവനയായ, അതായത് സൂര്യൻ പ്രകാശിക്കുന്നതുവരെ കാത്തു നിൽക്കുക, അപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ കാണും എന്ന് പറഞ്ഞവരെ നിർത്തിയിരുന്നു. പരിഭ്രമിക്കേണ്ട, സഭയിൽ നിന്ന് പുറത്തോടിപ്പോകരുത്. ദീർഘനേരം ഇരിക്കുന്നതിന് ഇവിടെ അത്രയും ചൂടാണെന്ന് പറയരുത്. എന്നാൽ നമുക്ക് കുറച്ചുനേരം കൂടി കാത്തിരിക്കാം. സൂര്യൻ ഉദിക്കട്ടെ. വെളിച്ചം കടന്നു വരട്ടെ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അതേ കാര്യങ്ങളെ അവൻ രംഗത്ത് വന്നിപ്പോൾ നിർവഹിക്കട്ടെ. അപ്പോൾ ഏത് മാർഗത്തിലാണ് പോകേണ്ടതെന്ന് നാം കാണുന്നതിനിടയാകും. പിതാവ്, ഇത് അനുവദിക്കണമേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവന്റെ മഹത്വത്തിനായി അപേക്ഷിക്കുന്നു. ആമീൻ. ഇപ്പോൾ ചൂടാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. നമുക്ക് അധികനേരമില്ലല്ലോ. ഈ പ്രസ്താവനകളൊക്കെയും സത്യമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇനിയും തിരിയുന്നതിന് മറ്റ് യാതൊരു വഴിയുമില്ല. നിങ്ങൾക്ക് എങ്ങനെ തീർച്ചയായിരിക്കാൻ കഴിയും? ഞാൻ സഭയെ ഒരു സംഘടനയായി കുറ്റം വിധിച്ചിരിക്കുന്നു. ബിഷപ്പുമാരുടെയും മറ്റും ഉപദേശങ്ങളിൽ പണിതിരിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തെ ഞാൻ ശിക്ഷാ വിധിച്ചിരിക്കുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരത്രേ. കാരണം അവർ ദിവ്യരോഗശാന്തിയിൽ വിശ്വസിക്കുന്നില്ല, അവർ പരിശുദ്ധാത്മാഭിഷേകത്തിലും വിശ്വസിക്കുന്നില്ല, അവർ പൂർണ്ണ സുവിശേഷ ഉപദേശങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അവരുടെ സഭാസംഘടനയായ പെന്തിക്കോസ്തുകാർ വളരെ ദൂരെയായിക്കൊണ്ടിരിക്കുന്നു. അത് ശരി തന്നെയാണ്. നാസറീൻകാരും പിൽഗ്രിം ഹോളിനെസും അവർ മനുഷ്യരുടെ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ, അത്തിയില മതത്തെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ഒഴുകിമാറാൻ തുടങ്ങി. ഞങ്ങൾക്ക് എവിടെ പോകാൻ കഴിയും എന്ന് മനുഷ്യൻ ചുറ്റിത്തിരിയുന്നു. അവനെ വിട്ടുപോയ 70 പേരെ പോലെ നിങ്ങളാകാൻ പോകുകയാണോ? അതോ ഇന്ന് രാത്രിയിൽ പത്രോസിനെ പോലെയായിട്ട് പറയുമോ, കർത്താവെ ഞങ്ങൾ എവിടേക്ക് പോകും? മറ്റാരുടെ അടുക്കൽ ഞങ്ങൾക്ക് പോകാൻ കഴിയും? നിത്യ വെളിച്ചത്തിന്റെ വചനം നിന്റെ പക്കൽ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നീ ഒരുവന്റെ പക്കൽ മാത്രമാണതുള്ളത്. യേശു ഒരുവന്റെ കയ്യിൽ മാത്രമാകുന്നു നിങ്ങളുടെ ആത്മാവായിരിക്കുന്നത്. നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല. ക്രിസ്തു നിങ്ങളെ സഹായിക്കുന്നു. മരണത്തിന് ശേഷം എന്തെങ്കിലും നേട്ടം വരിക്കാൻ കഴിയുന്ന ഒരു അടിസ്ഥാനത്തെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? മരണത്തിന് ശേഷം ഒരു സഭയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഡോക്ടർമാർ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ ഒരു സഭയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഒരു ക്യാൻസർ രോഗത്താൽ തിന്നപ്പെട്ട വൈദ്യശാസ്ത്രം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? യാതൊന്നും കഴിയില്ല. എന്നാൽ ഒരടിസ്ഥാനമേ ഉള്ളൂ, ഒരെണ്ണം മാത്രമാകുന്നു, ഒരു മാർഗമേ ഉള്ളൂ, ഒരു വെളിച്ചമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു രോഗശാന്തിക്കാരനേ ഉള്ളൂ, ഒരു രക്ഷിതാവേ ഉള്ളൂ, ഒരു മഹത്വമേറിയവനേ ഉള്ളൂ. അവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യയാകുന്നു. കാരണം അവൻ അപ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവരും ചെയ്യും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഈ ലോകം അത് പുറത്തുള്ളവരായ സഭയാകുന്നു. അവരെന്നെ ഇനിയും കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. കാരണം ഞാൻ വ്യാകരണ സ്കൂളിൽ പോയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം, ഞാൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിപരമായ സർവനാമമാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. കൂടാതെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. അവൻ ചെയ്ത പ്രവൃത്തികൾ എന്തായിരുന്നു? അത് പിതാവ് അവനെ കാണിച്ചിട്ടുള്ളതായിരുന്നു. ആ കാരണത്താലാണ് ഞാൻ എന്റെ അവസാനത്തെ പ്രസ്താവനയിൽ കാത്തിരിക്കുക എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് വ്യർത്ഥമായിട്ടല്ല. യേശു പ്രവർത്തിച്ചത് എന്താണെന്ന് തിരുവെഴുത്തിൽ നിന്നും അവൻ ചെയ്ത കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് ഉദ്ധരിച്ചതുപോലെ അവൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് തെറ്റാണ്. എങ്കിൽ പിന്നെ ബൈബിളും തെറ്റാണ്. എങ്കിൽ നമുക്ക് പോയി മുഹമ്മദീയ മതത്തെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബുദ്ധമതത്തെയോ മറ്റേതെങ്കിലും സത്യമുള്ള മതത്തെയോ കണ്ടുപിടിക്കാം. സഹോദര, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ പറയട്ടെ, ഏക വഴിയായും ഏക സത്യമായും ഏക മതമായി നിലനിൽക്കുന്നതും അതിന്റെ സ്ഥാപകൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എന്നേക്കുമായി ജീവിക്കുന്നുവെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമെന്നത് ദൈവത്തിന്റെ ജീവനുള്ള സഭയാകുന്നു. ആമീൻ. അവർ മെത്തഡിസ്റ്റുകാരാലും ബാപ്റ്റിസ്റ്റുകാരാലും പ്രസ്ബിറ്റേറിയൻകാരാലും നാസറിനും പിൽഗ്രിം ഹോളിനെസും പെന്തിക്കോസ്തുകാരാലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ആ അടിസ്ഥാനത്തിന്മേൽ പണിയുകയും ചെയ്തിരിക്കുന്ന ഏവനും ഒരിക്കലും ഒഴിഞ്ഞുപോകാൻ കഴിയാതെ ആ നിത്യമായ ആശയിൽ വിശ്രമിക്കുന്നു. ഇപ്പോൾ തൊട്ട് ഒരാഴ്ച വരെ അവർ നിങ്ങളുടെ പെട്ടിയിൽ ചെളിവാരിയെറിഞ്ഞാലും അത് നിങ്ങളെ ഒരംശം പോലും ഒരിക്കലും ശല്യപ്പെടുത്തുകയില്ല. നിങ്ങൾ ഈ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയ ഒന്നിലേക്ക് മാറും. അത്രമാത്രം, അവസാന നാളിൽ അത് നിങ്ങളെ ഉയർപ്പിക്കും. നിങ്ങൾക്ക് തിരിയാനുള്ള ഏക സ്ഥലം യേശു ക്രിസ്തു മാത്രമാകുന്നു. ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും അവങ്കിലേക്ക് തിരിയുന്നു. ബോംബെയിൽ ഞങ്ങൾ ചെയ്തതുപോലെ 500,000 പേർ എന്റെ പക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുമായിരുന്നു. ഇന്ന് രാത്രിയിൽ ഈ ചെറിയ സഭയിൽ ഇവിടെ 100-150 ഒരുപക്ഷെ അതിലും കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതേ രീതിയിൽ തന്നെ എന്നെ സ്വയം അവങ്കിലേക്ക് ഏൽപ്പിച്ചിട്ട് ഇന്ന് രാത്രിയിൽ അവൻ സ്വയം ഏതെങ്കിലും രീതിയിൽ വെളിപ്പെടുത്തിയിട്ട് അത് നിങ്ങളെ അവനിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിനിടയാക്കും. പ്രാർത്ഥനയുടെ കാർഡുകളുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും അത് കൊടുത്തിട്ടുണ്ടോ? ശരി, എത്ര കൊടുത്തിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്? സഹോദരൻ റൂഡൽ, ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഞാൻ വാസ്തവമായും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്രമാത്രം ചൂടായിട്ട് ജനങ്ങൾ ഇവിടെ തെങ്ങിത്തെരങ്ങി നിൽക്കുന്നു. എന്നാൽ ഇത് ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെയാണെന്ന് ഊഹിക്കുന്നു. എനിക്ക് ചെന്ന് എന്റെ ഭാര്യയെ കൊണ്ടുവരേണ്ടത് ആവശ്യമായിട്ട് ഞാൻ വണ്ടി ഓടിച്ചു പോകുകയും ഇവിടെ എത്ര പേരുണ്ടെന്ന് ഞാൻ നോക്കുകയും അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞതായി കണ്ടിട്ട് ഞാൻ തിരികെ പിന്നിൽ കൂടി കടന്നു വരികയും ചെയ്തു. തിരികെ ഓടിച്ചുകൊണ്ട് തിരികെ പോരുന്നു. ഇപ്പോൾ ഇത് ചൂടാകുന്നു. എന്നാൽ കുറച്ചുപേരെ എടുത്തിട്ട് അതിനുശേഷം കുറച്ചുപേരെ കൂടി എടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ കർത്താവ് എന്തെങ്കിലും പ്രമുഖമായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ചെയ്തുവെന്നിരിക്കാം, ഒരുപക്ഷെ ചെയ്തില്ല എന്നും ഇരിക്കാം, എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഒന്നിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒന്ന്, ശരി. പ്രാർത്ഥനയുടെ കാർഡിന്റെ ഒന്നാം നമ്പർ ആരുടെ പക്കലാണ്? നിങ്ങളുടെ കൈകൾ ഉയർത്തുമോ? പ്രാർത്ഥനയുടെ കാർഡ് ഒന്നാരാകുന്നു. നിങ്ങൾക്കത് തീർച്ചയാണോ? ഒന്നാം നമ്പർ തന്നെയാണോ? ഓ, ക്ഷമിക്കണം. ശരി, മഹിളെ, നിങ്ങൾ നേരെ ഇവിടേക്ക് കടന്നു വരിക. രണ്ടാം നമ്പർ ആരുടെ പക്കലാണ്? രണ്ടാം നമ്പർ, പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ രണ്ട് കൈകൾ ഉയർത്തുമോ? ഈ പെൺകുട്ടിയാണ്. ഓ, ക്ഷമിക്കണം. പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ രണ്ട് കയ്യിലുള്ളവർ കൈകൾ ഉയർത്തുമോ? ശരി. പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ രണ്ട് ഇവിടെ ഇല്ലെന്നാണോ നിങ്ങൾ അർത്ഥമാക്കുന്നത്? ആ മഹിളയാകുന്നു. ശരി, മഹിള ഇവിടേക്ക് കടന്നു വരിക. നേരെ ഇവിടെ കടന്നു വരിക. നമ്പർ മൂന്ന് എളുപ്പം നോക്കുക. അതൊരുപക്ഷെ ആരെങ്കിലും ബദരനോ അല്ലെങ്കിൽ ആരെങ്കിലും എഴുന്നേൽക്കാൻ കഴിയാത്ത വ്യക്തിയോ ആയിരിക്കാം. നമ്പർ മൂന്ന് ദയവായി കൈകൾ ഉയർത്തുക. പ്രാർത്ഥനയുടെ കം നമ്പർ മൂന്ന്. ശരി ശ്രീമാൻ, ഞാൻ ഈ വ്യക്തി അറിയും. ശരി, നമ്പർ നാല് കൈകളെ ഉയർത്തുക. പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ നാല്. നമ്പർ നാല് ആരുടെ പക്കലാണ്? ദയവായി ഇവിടെ ഇരിക്കുന്ന ഈ മഹിളയാകുന്നു. ഈ മഹിളയെ ഞാൻ അറിയുന്നതായി കരുതുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ എനിക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. നമ്പർ നാല്. നമ്പർ അഞ്ച് ഏറ്റവും പിന്നിലാകുന്നു. ശരി, നമ്പർ ആറ്. പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ ആറ്. ശരി, നമ്പർ ഏഴ്. പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ ഏഴ്. ആ മാന്യനായ മനുഷ്യൻ അതുമായി കടന്നു വരുന്നു. നമ്പർ എട്ട്. ബില്ലി, നീ ഇറങ്ങിച്ചെന്നവരെ തയ്യാറാക്കുമോ? അതിനാൽ നിനക്ക് നിൽക്കാനും മറ്റു കാര്യത്തിനും വേണ്ടി സ്ഥലമുണ്ടാകുമല്ലോ. നമ്പർ ഒൻപത്, പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ ഒമ്പത് ആരുടെ പക്കലാകുന്നു? ഇവിടെയുള്ള ഈ മഹിളയാണോ? ശരി, നമ്പർ എട്ട്. ശരി, നമ്പർ ഒൻപത്, പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ ഒമ്പത് ആരുടെ പക്കലാണ്? ചുറ്റുമായി നോക്കുക. ആരെങ്കിലും ബദരനായിരിക്കാനിടയുണ്ട്. നമ്പർ ഒൻപത്. നമ്പർ ഒൻപത്, അവർ പുറത്തേക്ക് പോയിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റുമായി നോക്കുക. പ്രാർത്ഥനയുടെ കാർഡ് കയ്യിലുള്ളവർ ചുറ്റുമായി നോക്കുക. ഒരുപക്ഷെ ആരെങ്കിലും എഴുന്നേൽക്കാൻ കഴിയാത്തവരായിരിക്കാം. പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ ഒൻപത്. നാം ആരെയും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെയായിരിക്കുന്ന ഈ മഹിളയുടെ പക്കൽ നമ്പർ ഒൻപതാണോ? നോക്കുക. അല്ല, അല്ല, അത് നേരെ ഇവിടെ മേലെയാകുന്നു. നമ്പർ ഒൻപത്. നിങ്ങളുടെ നമ്പർ വിളിക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങൾ ദയവായി കടന്നു വരരുത്. നമ്പർ ഒൻപത്. ഞാൻ ഈ മഹിളയെ അറിയുന്നു. ശ്രീമതി ഫോർഡ്, നിങ്ങളുടെ പക്കൽ പ്രാർത്ഥനയുടെ കാർഡ് നമ്പർ ഒൻപതാണ് ഉള്ളത്. ആരെങ്കിലും നോക്കുക. ഒരു പക്ഷേ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ജീൻ, നിങ്ങൾ ഒരു നിമിഷത്തേക്ക് ചെന്ന് അതൊന്ന് നോക്കുമോ? സഹോദരൻ ഫ്രെഡ്, ഒരു നിമിഷത്തേക്ക് വന്ന് ബില്ലിയെ സഹായിക്കുമോ? ശരി. നമ്പർ പത്ത് ആരുടെ പക്കലാണ്? നമ്പർ പത്ത്. നമ്പർ ഒൻപത്, നമ്പർ പത്ത്, എല്ലാവരും എവിടെയാകുന്നു? ശരി, നമുക്ക് ഇതുമായിട്ട് തന്നെ തുടങ്ങാം. അതിനുശേഷം ഇതെടുക്കാം. ശരി. How many of you there in prayer line knows me? You know me and he knows me. ഇപ്പോൾ പ്രാർത്ഥനയുടെ നിരയിലുള്ള എത്ര പേർക്ക് എന്നെ അറിയാം? നിങ്ങൾക്ക് എന്നെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാം. ശരി, ശ്രോതാക്കളിൽ എത്ര പേർ എന്നെ അറിയാത്തവരായിട്ടുണ്ട്? നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നിരിക്കലും രോഗിയായിട്ട് ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ശരി, ശരി. ഇപ്പോൾ എന്നെ അറിയാത്തവരായും ഞാൻ അറിയാത്തവരുമായിട്ടുള്ളവർ ഈ കാര്യം ചെയ്യുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ രീതിയിൽ മേലേക്ക് നോക്കിയിട്ട് ഈ ചെറിയ പ്രാർത്ഥനയുടെ നിരയിലായിരിക്കുമ്പോൾ ആ സ്ത്രീ ചെയ്തതുപോലെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ ജനങ്ങൾ രോഗികളാകുന്നു. അംഗവൈകല്യമുള്ളവരായി ആരെയും ഞാൻ കാണുന്നില്ല. എന്നാൽ ഈ ജനങ്ങൾ രോഗികളാകുന്നു. അവർക്ക് രോഗശാന്തി ആവശ്യമാണെങ്കിൽ ഒരുവന് മാത്രമേ, ഒരൊറ്റ മനുഷ്യന് മാത്രമേ അവരെ സൌഖ്യമാക്കാൻ കഴിയുകയുള്ളൂ. അത് യേശു ക്രിസ്തുവാകുന്നു. ഇപ്പോൾ അവന് എങ്ങനെ അത് ചെയ്യാൻ കഴിയും? അവൻ എങ്ങനെയാണത് ചെയ്യുന്നത്? അവനത് ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവന്റെ പക്കൽ അതുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനാലുമാകുന്നു. അവൻ ജീവിക്കുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും രോഗശാന്തിക്കാരനാണ്. ശരിയല്ലേ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. അവനിപ്പോൾ ജീവിക്കുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും രോഗശാന്തി ാണ്. ശരി, എങ്കിൽ പിന്നെ അവൻ ജീവിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ ഇവിടെ വെച്ച് അവൻ സ്വയം തന്നെ തെളിയിക്കുന്നതിൽ കൂടെയാണ്. ഇപ്പോൾ ഒരു ശരീരരൂപത്തിൽ അവനിവിടെ ആയിരിക്കാൻ കഴിയില്ല. കാരണം അവന്റെ ശരീരം ദൈവത്തിന്റെ വലതുഭാഗത്തായിരിക്കുന്നു. എത്ര പേർക്കതറിയാം? അവന്റെ ഉള്ളിലായിരുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ തിരികെ ഇവിടെയായിട്ട് അത് അവനിലായിരുന്നപ്പോൾ ചെയ്ത അതേ കാര്യങ്ങളെയും അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവോ ആ കാര്യങ്ങളെയും ചെയ്യുന്നു. ശരി, അവൻ ചെയ്ത അതേ കാര്യങ്ങളെ അവൻ നമ്മൾ ചെയ്യും. പ്രാർത്ഥനയുടെ കാർഡുകൾ ഇല്ലാത്തവരായിട്ടും എന്നെ അറിയാത്തവരായിട്ടുമുള്ളവർ അവരുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ രീതിയിൽ നോക്കിക്കൊണ്ട് പറയുക, കർത്താവേ, നീ ഇവിടെ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ നിന്റെ വസ്ത്രത്തെ തൊടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ തൊടാൻ കഴിയുന്നവനാണെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ രോഗിയാകുന്നു, എനിക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്, ഞാൻ നിന്റെ വസ്ത്രം തൊടാൻ ആഗ്രഹിക്കുന്നു. നീ സഹോദരൻ ബ്രണഹാമിൽ കൂടി സംസാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറയുക. നിങ്ങൾ അത് മാത്രം ചെയ്തിട്ട് അവനിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. Who's the first in prayer line? All right. Is പ്രാർത്ഥനയുടെ നിരയിൽ ആദ്യം ആരാകുന്നു? ശരി, ഇവിടെ കസേരയിൽ ഇരിക്കുന്ന ഈ മഹിളയാണോ? ശരി ശരി, ആദ്യമായിട്ട് നിങ്ങളെ എനിക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നാം തമ്മിൽ അപരിചിതരാകുന്നു, നാം അപരിചിതരാകുന്നു. ശരി, ഇവിടെ ഇതാ എനിക്കറിയാൻ പാടില്ലാത്ത ഒരു മഹിള നിൽക്കുന്നു. എനിക്ക് അവരെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. അവരെനിക്ക് അപരിചിതയാണ്. ബൈബിളിലെ പോലെ തന്നെയുള്ള ഒരു ചിത്രീകരണമായി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഇതാ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ വിശുദ്ധ യോഹന്നാന്റെ 4 നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നു. യേശു സ്ത്രീയെ കിണറ്റുകരയിൽ വെച്ച് കണ്ടുമുട്ടി. അവൻ അവളെ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അവളും അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അവൻ അവളോട്, സ്ത്രീയെ എനിക്ക് കുടിപ്പാൻ തരിക എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? അവളുടെ ആത്മാവുമായി സമ്പർക്കത്തിലാകുകയായിരുന്നു. അവൾ അവനോട്, യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ലാതെ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത് എന്ന്? എങ്ങനെ? നമുക്ക് തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലല്ലോ. അവൻ അവളോട് ചെന്ന് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്നവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ. 5 നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ നിനക്കുള്ളവനോ ഭർത്താവല്ല. അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങൾ ശമരിയക്കാരായ ഞങ്ങൾക്കറിയാം, മശീഹ വരുമ്പോൾ അവൻ സകലവും അറിയിച്ചു തരും. എന്നാൽ നീ ആരാകുന്നു? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ എന്നവൻ പറഞ്ഞു. അവൾ ഓടി പട്ടണത്തിൽ ചെന്ന് ഞാൻ ചെയ്തതൊക്കെയും അല്ലെങ്കിൽ അവളെക്കുറിച്ച് എന്തെങ്കിലും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവീനെന്ന് പറഞ്ഞു. ഇത് ക്രിസ്തു ആയിരിക്കുന്നില്ലേ? അന്നാളിൽ മശീഹായുടെ അടയാളം അതായിരുന്നുവെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കെ ഇന്നും അതേപോലെ തന്നെ ആയിരിക്കേയില്ലേ? അവൻ അതേ കാര്യങ്ങളെ തന്നെ ചെയ്യുകയില്ലേ? അവൻ അതേ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ കെട്ടിടത്തിൽ പാപികളായാലും അല്ലാത്തവരും ആ എത്ര പേർ അത് വിശ്വസിക്കും? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. ഇപ്പോൾ ഇവിടെ ഇതാ എന്റെ കൈകൾ ആകുന്നു. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ഒരിക്കലും ഈ സ്ത്രീയെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവരിവിടെ നിന്നുകൊണ്ട് യേശുവേ നന്ദിയുണ്ട് എന്ന് പറയുന്നു. അവർ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായിരിക്കാം, ഒരുപക്ഷെ അല്ലായിരിക്കാം. വളരെയധികം ജനങ്ങൾ അവനെക്കുറിച്ച് ഒന്നും അറിയാതെ തന്നെ യേശുവേ നന്ദിയുണ്ട് എന്ന് പറയും. വളരെയധികം പേർ ചെയ്യും. അവൻ പറഞ്ഞു, അന്നാളിൽ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് വളരെ പേർ എന്റെ അടുക്കൽ വരും. ഞാൻ ഒരിക്കലും അവരെ അറിഞ്ഞിട്ടില്ല. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ അവൻ നമ്മുടെ ഇടയിലുണ്ട്. എന്നെ അവനായി സമർപ്പിച്ചുകൊണ്ട് എനിക്ക് സ്വയം എളിമപ്പെടാൻ കഴിഞ്ഞാൽ അവൻ എന്നിൽ കൂടെ, അവൻ യേശുവിൽ കൂടി കിണറ്റുകരയിലെ സ്ത്രീയോട് ചെയ്തതുപോലെ എന്നോട് ചെയ്യാൻ കഴിയും. അത് ശരിയല്ലേ? ഇവിടെ ഇതാ ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്തവരായി ഞങ്ങൾ നിൽക്കുന്നു. അത് നിങ്ങളെ എല്ലാവരെയും വിശ്വസിക്കുന്നതിനിടയാക്കുമോ? അത് നിങ്ങളുടെ വിശ്വാസത്തെ ശക്തീകരിക്കുമോ? അവൻ ജീവിക്കുകയും ഇവിടെ സന്നിഹിതനുമാണെങ്കിൽ അവൻ ഇപ്പോഴും നിങ്ങളുടെ രക്ഷിതാവാണ്, ഇപ്പോഴും നിങ്ങളുടെ രോഗശാന്തിക്കാരനാണ്. അത് ശരിയല്ലേ? അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോൾ ദൈവമേ, ഇത് നിന്റെ കരങ്ങളിലാകുന്നു. ബാക്കിയുള്ളത് നിനക്ക് അവശേഷിച്ചിരിക്കുന്നു. കാരണം മനുഷ്യന് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അത് നിങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കണം. ദയവായി പിതാവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളുടെ പ്രയോജനത്തിനായി, സുവിശേഷത്തിന്റെ മഹത്വത്തിനായി പിതാവേ, ഇന്ന് രാത്രിയിൽ ഇത് നടക്കുന്നതിനിടയാക്കണമേ. അതിനാൽ നീ ഇപ്പോഴും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി തന്നെ ശേഷിക്കുന്നു എന്നറിയാനിടയാക്കണമേ. അവരിൽ ചിലരുടെ ഹൃദയങ്ങളിൽ അറിയാതെയും ഊഹത്താലും ആശ്ചര്യത്താലും കടന്നുകൂടിയിരിക്കുന്ന ഇരുട്ടിനെ നിന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടുവന്നിട്ട് അവർ ആ വഴിയെ കാണുന്നതിനിടയാക്കുകയും പിന്നെ നിങ്ങളിലേക്ക് നടക്കുകയും ചെയ്യാനിടയാക്കണമേ. അവർ രോഗികളാകുന്നു, അവരെ സൌഖ്യമാക്കണമേ. അവർ നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവർ രക്ഷിക്കപ്പെടാനിടയാക്കണമേ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഞങ്ങൾ തീരത്തുവരെ അത് കാണും. കർത്താവ് ഇത് അനുവദിക്കണമേ. നീതി സൂര്യൻ തന്റെ ചിറകൾ രോഗശാന്തിയോടുകൂടി ഉദിക്കുന്നതിന് ഇടയാക്കിയിട്ട് തന്റെ മഹത്തായ വ്യക്തിത്വത്തെ ഈ സ്ഥലത്ത് വിരിക്കുന്നതിനിടയാക്കണമേ. പിതാവേ, ഇത് അനുവദിച്ചു തരണമേ. ദൈവമഹത്വത്തിനായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ ആദരവോടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കിത് കഴിയില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ഇത് സഭയുടെ കളിയല്ല, ഇത് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഈ കെട്ടിടത്തിലേക്ക് വിളിക്കുകയാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ 150 ആളുകളായിരിക്കുന്നു. ഞാൻ 1,000, 10,000, 100,000 അത്രയുമായിട്ട് 500,000 ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഒറ്റവട്ടം തന്നെ അവിടെ അവിശ്വാസികളും നിരീശ്വരവാദികളും പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നവരുടെയും അങ്ങനെ എല്ലാ തരത്തിൽപ്പെട്ടവരുടെയും മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. അവൻ പരാജയപ്പെടുകയില്ല. അവൻ ബൈബിളിലെ ദൈവമാണെന്ന് ഇപ്പോൾ അവന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം അവൻ ബൈബിളിലെ ദൈവമല്ല. അവൻ ബൈബിളിലെ ദൈവമാണെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഈ സ്ത്രീ ഇവിടെ എന്തിനാണ് എത്തിയിരിക്കുന്നതെന്ന് അവന് പറയാൻ കഴിയുമെങ്കിൽ, ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അവരെക്കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ല എന്ന് അവർക്കറിയാവുന്ന കാര്യം ഞാൻ അവരോട് പറഞ്ഞിരിക്കണം. കിണറ്റുകരയിൽ വെച്ച് സ്ത്രീയോട് അവൻ ചെയ്തതുപോലെ ഈ സ്ത്രീ ഇവിടെ എന്തിനാണെന്ന് അവരോട് അവന് പറയാൻ കഴിയുമെങ്കിൽ, അവർക്കറിയാവുന്ന എന്തെങ്കിലും അവൻ അവരോട് വിശദീകരിക്കാൻ കഴിയുകയാണെങ്കിൽ, എനിക്ക് തന്നെ അവരെ അറിയാൻ കഴിയാതെയും അവർക്ക് എന്നെയും അറിയാൻ പാടില്ലാതെയും പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഇത് തീർച്ചയായും നിങ്ങളെ കഠിനമായി കുലുക്കിയിട്ട് സകല മഞ്ഞും നിങ്ങളെ വിട്ട് മാറിപ്പോകും. അവനത് അനുവദിച്ചു തരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇവിടെ പ്രാർത്ഥനയ്ക്കായി ഈ മഹിള നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മഹിളയെ അറിയാതിരിക്കെ തന്നെ നമ്മുടെ കർത്താവ് കിണറ്റുകരയിൽ വെച്ച് ആ സ്ത്രീയോട് അവരുടെ ആത്മാവ് ബന്ധപ്പെടുന്നതിന് സംസാരിച്ചതുപോലെ ഞാൻ ഒരു നിമിഷം അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഒരുപക്ഷെ നാം ഇതിനു മുമ്പ് ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ല. എന്നിരിക്കലും കർത്താവ് നിങ്ങളെ അറിയുകയും എന്നെ അറിയുകയും ചെയ്യുന്നു. നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നും എന്തിനെക്കുറിച്ച് എന്നോട് ചോദിക്കാനാണെന്നും നിങ്ങൾക്കറിയാവുന്ന കാര്യത്തെ അവൻ എന്നോട് പറയാൻ കഴിയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവൻ നിങ്ങളെ ഇവിടെ കഴിച്ചിരിക്കുകയും എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അവനത് വിശദീകരിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നിൽ കൂടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവനെ വിശ്വസിക്കുന്നതിനിടയാക്കുമോ? അത് നിങ്ങളെ വിശ്വസിക്കുന്നതിനിടയാക്കുമോ? ഇപ്പോൾ ശ്രോതാക്കൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കാണുന്നു. ദൈവം ഇപ്പോഴും ദൈവം തന്നെയെങ്കിൽ ഇവിടെ ഇതാ എന്തോ സംഭവിക്കുന്നതിനായി ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. അത് യേശു ക്രിസ്തു ചെയ്ത അതേ കാര്യം തന്നെയാകുന്നു. എനിക്ക് ഈ മഹളെ ഇപ്പോൾ കാണാൻ കഴിയും. അവരുടെ കണ്ണുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ കണ്ണുകളിൽ എന്തോ കുഴപ്പം അവർക്കുണ്ട്. ഇപ്പോൾ അത് രൂഹമല്ല, അത് ശരി തന്നെ. അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും അവരുടെ കണ്ണുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് സത്യമാകുന്നു. അത് സത്യമാണെങ്കിൽ ഈ റൂമാൽ അവരെ വീശി കാണിക്കുക സഹോദരി. ഇപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും അവരെ കണ്ടിട്ടില്ല. എന്താണത് ചെയ്തത്? ഈ മഹിള ഒരു നല്ല വ്യക്തിയായി കാണപ്പെടുന്നു. അത് ഞാൻ ഊഹിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശരി, നമുക്ക് കാണാം. ഇപ്പോൾ മഹിളയെ, ഇപ്പോൾ മുതൽ സകല സംശയങ്ങളും ഈ സഭയിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിരിക്കണം. അതിനാൽ സഹോദരൻ റൂഡൽ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് പ്രസംഗിക്കുമ്പോൾ ക്രിസ്തു യേശു തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയിട്ട് അതപ്രകാരം തന്നെയെന്ന് തെളിയിച്ച് കാണിച്ചിരിക്കുന്നുവെന്ന് ഈ പ്രസംഗ പീഠത്തിനാൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ അവരുടെ കണ്ണുകൾ മോശമായി കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അതവരുടെ കണ്ണുകളിലുള്ള പൊള്ളിയ പാടുകളാണ്. മറ്റൊരു കാര്യം, അവർക്കെന്തോ വേറെ കുറച്ച് കുഴപ്പങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. അവർക്കേതോ രീതിയിലുള്ള ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. അതൊരു വലിയ മുറിവിന്റെ പാട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവർ ഈ നഗരത്തിൽ നിന്നുമല്ല വന്നിരിക്കുന്നത്, അവർ ഈ സംസ്ഥാനത്ത് നിന്ന് തന്നെയുമല്ല വന്നിരിക്കുന്നത്, അവർ കെന്റുക്കിയിൽ നിന്നുമാണ്. അത് ശരി തന്നെ. കൂടാതെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവരുടെ പക്കൽ ഒരു മകളുണ്ട്. അത് ഏകദേശം 8-ഓ 10-ഓ വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ഇവർ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ കുട്ടി ഒരു ശസ്ത്രക്രിയയ്ക്ക് പോവുകയാണ്. ഇത് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തതാകുന്നു. അത് സത്യമാണോ അല്ലയോ എന്ന് നോക്കുക. മഹിളയെ, അത് സത്യമായിരുന്നു. അത് സത്യമാണെങ്കിൽ ഈ തുവാല ജനങ്ങൾക്ക് വീണ്ടും വീശി കാണിക്കുക. അതൊരു കൊച്ചു പെൺകുട്ടിയാണ്. ശരി, നിങ്ങളുടെ പേരെന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ കാണിക്കാം. ഇതാ ഒരു മനുഷ്യൻ നടന്നുവന്ന് നിങ്ങളുടെ അടുക്കലായി നിൽക്കുന്നു. അത് നിങ്ങളുടെ ഭർത്താവാണ്. അദ്ദേഹം ഇവിടെ പിന്നിലായിരിപ്പുണ്ട്. അത് ശരി തന്നെയുമാകുന്നു. അദ്ദേഹത്തിനും രോഗശാന്തിയുടെ ആവശ്യമുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന് വാദരോഗമാകുന്നു. അത് ശരി തന്നെ. നിങ്ങളുടെ പേര് ക്യാമ്പർ എന്നാകുന്നു. അത് ശരി തന്നെ. നിങ്ങൾ കെന്റുക്കിയിൽ നിന്നുമാകുന്നു. തിരികെ കെന്റുക്കിയിലേക്ക് ചെന്നിട്ട് ആ തുവാല ആ കുട്ടിയുടെ മേലിടുക. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ഒരു ശസ്ത്രക്രിയ ഉണ്ടാകുകയില്ല. ആമേൻ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഇത് ആ സ്ത്രീയുടെ ജീവിതത്തിന്റെ മിക്കവാറും ഒരു വിജ്ഞാന ഗ്രന്ഥം തന്നെയാകുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും അവരെ കണ്ടിട്ടില്ല എന്ന് ഇതാ ഞാൻ എന്റെ കൈകൾ ഉയർത്തുന്നു. ഇപ്പോൾ എന്താണ് അദ്ദേഹം തൊട്ടത്? എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ആ മഹാപുരോഹിതനെ തൊടുകയാണ് ചെയ്തത്. നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തൊടാൻ കഴിയുന്ന ആ ഒരുവനെയാണ് അദ്ദേഹം തൊട്ടത്. ആമേൻ. ഇപ്പോൾ രോഗശാന്തി എന്നത് ദൈവത്തിന്റെ സ്വന്തം സാക്ഷിയും അവന്റെ സ്വന്തം മഹത്വമാകുന്നു. ശരി, നിങ്ങൾ എനിക്ക് അപരിചിതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളുടെ കുഴപ്പം എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നും, അത് രോഗമായിരിക്കാം, അത് ഗാർഹികമായിരിക്കാം, അല്ലെങ്കിൽ അതെന്ത് തന്നെ ആയാലും ദൈവം എനിക്കത് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുമോ? മഹിള, നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഇവിടെ ഇതാ എനിക്കറിയാൻ പാടില്ലാത്ത വേറൊരു മഹിള നിൽക്കുന്നു. അവർക്കെന്നെയും അറിയില്ല. ഞങ്ങൾ തമ്മിൽ പരിപൂർണമായും അപരിചിതരാണ്. ജീവിതത്തിൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കടന്നുവന്ന് ഈ മഹിളയെക്കുറിച്ച് നമ്മോട് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയും. ഇപ്പോൾ അവരുടെ രോഗശാന്തി എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. അവൻ കാൽവരിയിൽ മരിച്ചപ്പോൾ ദൈവം അത് ചെയ്തിരിക്കുന്നു. അവരൊരു പാപിയാണെങ്കിൽ എനിക്ക് രക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം യേശു അത് ചെയ്തിരിക്കുകയും അത് നിവൃത്തിയായി കഴിഞ്ഞു വരിക്കുന്നു. എന്നാൽ അവന്റെ വ്യക്തിപരമായ സാന്നിധ്യത്തിൽ കടന്നുവന്ന് താൻ ഇപ്പോഴും ജീവിക്കുന്നുവെന്നും തന്റെ പ്രവൃത്തികൾ ഇപ്പോഴും വാസ്തവമാണെന്നും നാം വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കത് വാസ്തവമാക്കി തരാനും കഴിയും. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എല്ലാം സാധ്യമാകുന്നു. നിനക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയുമെങ്കിലാകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക, സംശയിക്കരുത്. ഇപ്പോൾ എല്ലാവർക്കും നന്നായി അനുഭവപ്പെടുന്നുണ്ടോ? അത് നന്നായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കെൻഡിക്കുവിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കാടുകളിനിടയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് കടന്നു വന്നു. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. അയാൾ ഇപ്പോൾ മദ്യപിച്ചിട്ട് നന്നായി അനുഭവപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഈ മനുഷ്യനും അത് തന്നെയാണ്. എന്നാൽ അദ്ദേഹം വ്യത്യസ്തമായ ഒരു മദ്യത്താൽ മത്തനായിരുന്നു. വെറുതെ മദ്യപിച്ചിട്ട് നന്നായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് വീഞ്ഞു കുടിച്ച് മത്തരാവരുത്, ആത്മാവിൽ നിറഞ്ഞവരായിരിക്കുക എന്ന് ബൈബിൾ പറയുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മഹിള ഒരു അപരിചിതയായിരിക്കെ. അവരുടെ കുഴപ്പം എന്താണെന്നോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും ദൈവത്തിന് അവരോട് പറയാൻ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് അവർ അറിഞ്ഞിരിക്കുകയും അവർ തന്നെ അതിന് സാക്ഷിയായിരിക്കുമ്പോൾ അത് സത്യമാണോ അല്ലയോ എന്ന് അവർ അറിയുന്നതിനിടയാകും. അത് ശരിയല്ലേ മഹിളെ? ദൈവം അപ്രകാരം ചെയ്യുമെങ്കിൽ അത് നിങ്ങളെ സഹായിക്കുന്നതിനിടയാകുമോ? ഇപ്പോൾ സഹോദരി, നിങ്ങളെ സൗഖ്യമാക്കുന്നതിന് എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് കഴിയില്ല, ഞാൻ വെറുമൊരു മനുഷ്യനാകുന്നു. എന്നാൽ ഈ മഹിള പ്രാർത്ഥിക്കുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നു. അവർക്ക് ആമാശയത്തിൽ കല്ലുള്ള അവസ്ഥയിലായിരിക്കുന്നു. അത് ശരി തന്നെ, അവർക്ക് പ്രമേഹ രോഗവുമുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ശരിയല്ലേ മഹിളെ? അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. അതിനാൽ ജനങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. നിങ്ങൾ ആരാകുന്നുവെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് നിങ്ങളെ സഹായിക്കുമോ? അത് ചെയ്യുമോ? എങ്കിൽ ശ്രീമതി ജോൺസൺ തിരികെ നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് പോയിട്ട് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിക്കൊള്ളുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തോ കുഴപ്പമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായോ? പുത്രന്റെ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതേ കാര്യം തന്നെയാണ് യേശു ക്രിസ്തുവും ചെയ്തത്. ഈ വ്യക്തിയെ ഞാൻ അറിയുന്നു. അദ്ദേഹത്തിന്റെ അമ്മാവിയമ്മ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഞാൻ അറിയുന്നു. വളരെ ദീർഘസമയമായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് മോറിസ് എന്നാകുന്നു. എന്നാൽ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇവിടെയെന്ന് എനിക്കറിയില്ല. എന്താണ് അദ്ദേഹത്തിന് കുഴപ്പമെന്നും എനിക്കറിയില്ല. ഞാൻ ദീർഘസമയമായി ജിമിനെ കണ്ടിരുന്നില്ല. എന്നാൽ ഞാനൊരു ബാലനായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹം എന്നെ അറിഞ്ഞിരുന്നു. എന്നാൽ ജിം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് കർത്താവിനോട് വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുകയും നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്താണ് അത് കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമോ? നിങ്ങളൊരു മകന് വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അതൊരു മാനസികാവസ്ഥയാണ്. അവൻ സൗഖ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ പോയി വിശ്വസിച്ചുകൊള്ളുക. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ മഹിളയെ ഞാൻ അറിയും. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ ഭാര്യയാകുന്നു. അവരുടെ പേര് ഹിമലേവർ എന്നാകുന്നു. അധിക നാളുകളായിട്ടില്ല ഇവിടെയുള്ള ഒരു കടയിൽ ഞാൻ നിങ്ങളെ കണ്ടിരുന്നു. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് യാതൊരു ഊഹവുമില്ല. എനിക്ക് നിങ്ങളെ അറിയാം. ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ അറിയുന്നു. നിങ്ങളുടെ ഭർത്താവും ഞാനും ഒരുമിച്ച് കുട്ടികളായി വളർന്നിരുന്നു. അദ്ദേഹം പഠിച്ചിട്ട് ഒരു സന്ധിരോഗ ചികിത്സകനായിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയാണ്. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയാൻ കഴിയും. ശ്രീമതി ഹിമലേവർ ഗിൽബർട്ടിന് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരിക്ക് വേണ്ടിയും കൂടി പറയുകയാണ്. എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. എന്നാൽ എനിക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവനത് ചെയ്യും. അവനത് നിങ്ങളെ അറിയിക്കുമെങ്കിൽ, കാരണം എനിക്ക് നിങ്ങളുടെ പേരറിയാം. കൂടാതെ ദീർഘസമയമായി ഞാൻ നിങ്ങളെ അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവം എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ രോഗശാന്തിക്കായി നിങ്ങൾ അവനെ വിശ്വസിക്കുമോ? നിങ്ങളുടെ കുഴപ്പം വാതരോഗമാണ്. നിങ്ങൾ രാവിലെ കിടക്കയിൽ നിന്ന് വിഷമമേറിയ അവസ്ഥയിൽ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കാണുന്നു. അത് ശരിക്കും സത്യമാണ്. ശരി, ശ്രീമതി ഹിമലേവർ, തിരികെ വീട്ടിലേക്ക് പോയി നിങ്ങളുടെ രോഗശാന്തി സ്വീകരിച്ചുകൊള്ളുക. ദൈവമായ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുക. ശരി, ഇവിടെ ഇതാ ഒരു മഹിള നിൽക്കുന്നു. സഹോദരി, ഇവിടേക്ക് ശ്രദ്ധിക്കുക. ഇല്ല, എനിക്ക് ഈ സ്ത്രീയെ അറിയുകയില്ല. ഞങ്ങൾ തമ്മിൽ അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ അറിയുന്നു. അത് ശരിയല്ലേ? ഞങ്ങളുടെ ജനനത്തിൽ തന്നെ വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. എന്നാൽ എനിക്കറിയാവുന്നിടത്തോളം, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നിടത്തോളം, ഇത് ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയാകുന്നു. ഇത് ആദ്യത്തേതാകുന്നു. അവർ തലകുലുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ശരി, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ത്രീയെ കാണുന്നത്. എന്നാൽ ദൈവം ഞങ്ങളെ രണ്ടുപേരെയും അറിയുന്നു. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ മുതൽ അവൻ അറിഞ്ഞിരുന്നു. അവൻ ഞങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ഞങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുമെന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു. ഒരാറ്റമോ ഒരു തന്മാത്രയോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ സംഭവം നടക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവനതറിഞ്ഞിരുന്നു, കാരണം അവനതറിയാമായിരുന്നു. അവൻ അപരിമിതനാകുന്നു. ലോകം തന്നെ ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. എപ്പോഴെങ്കിലും സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു. അവൻ എല്ലാ വനമക്ഷികളെയും ഓരോ സമയവും അതതിന്റെ കണ്ണടയ്ക്കുന്നതും അവൻ അറിയുന്നു. അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു, കാരണം അവൻ നിത്യനാകുന്നു. നിങ്ങൾക്ക് നിത്യമായി എന്തെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. അത് സമ്പൂർണതയുടെ സമ്പൂർണത അവനിൽ വസിക്കുന്നതാകുന്നു. അവനിവിടെ എത്തിയിരിക്കുന്നു അത്രമാത്രം. നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് അവൻ എന്നോട് പറയാൻ കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമോ? പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ചെയ്യുമോ? ശരി, നിങ്ങൾ ഒരു ഹൃദയരോഗത്താൽ കഷ്ടപ്പെടുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹൃദയരോഗം ശരിയാണ്. മറ്റെന്തോ കാര്യം കൂടി നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നോക്കൂ, ഞാനത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഈ കാര്യം പറയുന്നതിന് മുമ്പായി അദ്ദേഹം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ പോകുകയാണോ എന്ന് നിങ്ങൾ വിചാരിച്ചു? അല്ല, ഞാൻ നിങ്ങളോട് പറയാൻ പോകുകയാണ്, നിങ്ങളൊരു കുട്ടിക്കായി ഇവിടെയായിരിക്കുന്നു. അത് നിങ്ങളുടെ മകനാണ്. അത് ശരിയാണ്. ആ മകൻ ഇവിടെയില്ല. ആ മകൻ ഒഹായോവിലാകുന്നു. അവനൊരു ക്ഷയരോഗ ആശുപത്രിയിലാകുന്നു. അവന് ക്ഷയമാകുന്നു. അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ അവന്റെ പ്രാണനു വേണ്ടിയും അവന്റെ രോഗമുക്തിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇത് യഹോവ അരുളി ചെയ്ത വചനമാകുന്നു. അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് കണ്ട് പരിശോധിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അത് സത്യമാണ്. അത് ശരിയല്ല മഹളെ? അത് സത്യമാകുന്നു. ശരി, എനിക്ക് സൗഖ്യമാക്കാൻ കഴിയില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ പോയി സ്വീകരിച്ചുകൊള്ളുക. നിങ്ങളത് വിശ്വസിച്ചതുപോലെ തന്നെ അത് നിങ്ങൾ കൃത്യമായും സ്വീകരിക്കും. കർത്താവിന്റെ നാമത്തിൽ പോയിക്കൊള്ളുക. ആമേൻ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നാം എവിടെയാണെന്ന് ഇപ്പോൾ നാം അറിയുന്നു. നാം കർത്താവായ യേശുവിന്റെ സന്നിധിയിലാകുന്നു. അവൻ നിങ്ങളുടെ മനസ്സ് വായിക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ശരി, ഞാൻ ഈ മഹളെ നോക്കുപോലും ചെയ്യുന്നില്ല. മഹളെ, നിങ്ങളുടെ കൈകൾ എന്റെ മേൽ വെക്കുക. ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് കർത്താവിനോട് പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ? അത് നിങ്ങളുടെ പുറംഭാഗമാണ്. അത് ശരിയാണ്. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ എന്റെ മേൽ നിന്നും എടുക്കുക. പോയി സൗഖ്യമായി കൊള്ളുക. യേശു ക്രിസ്തു നിങ്ങളെ സൗഖ്യമാക്കുന്നു. അവൻ കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഈ വരുന്ന മനുഷ്യൻ നിങ്ങൾ വാദരോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തിരികെ പോയി സുഖപ്പെട്ടുകൊള്ളുക. അതത്രയും സാധാരണമാകുന്നു. ഇത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. തിരികെ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ ചെന്നിട്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടും എന്റെ പൂർണ്ണ മനസ്സോടും വിശ്വസിക്കുന്നു എന്ന് പറയുക. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. സംശയിക്കരുത്. ശരി ശ്രീമാൻ. ഇവിടെ നിൽക്കുന്ന ഈ സ്ത്രീ വിറയ്ക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയും. അവർക്ക് പക്ഷപാതമാകുന്നു. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും കുഴപ്പം കൂടി ഉണ്ടാകാം. നമുക്ക് നോക്കാം. അതെ ശ്രീമാൻ, അവർക്ക് പ്രമേഹ രോഗമുണ്ട്. ദൈവം നിങ്ങളെ ഈ പ്രമേഹ രോഗത്തിൽ നിന്നും സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മാതാവേ, ദൈവമായി കർത്താവേ, ഈ ദുഷ്ടകാര്യത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശിക്ഷാ വിധിക്കുന്നു. അവർ സൗഖ്യം പ്രാപിക്കാനിടയാകട്ടെ. ആമേൻ. നിങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് ചെന്ന് സൗഖ്യമായി കൊള്ളുക സഹോദരി. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? അവിടെ ഇരിക്കുന്ന നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ എന്നെ ദൈവത്തിന്റെ പ്രവാചകനായി വിശ്വസിക്കുമോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വിശ്വസിക്കുക. പ്രാർത്ഥനയുടെ കാടുകളില്ലാതെ രോഗികളായും ആവശ്യക്കാരായുമുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. നിങ്ങൾ ആ കുട്ടിയെ സുഖപ്പെടുന്നതിനായി കൊണ്ടുവന്നിരിക്കുന്നു. അത് അവന്റെ പുറംഭാഗത്താണ്. അത് ശരിയാണ്. അവൻ മുടന്തനാകുന്നു. നിങ്ങൾക്കവനെ തിരികെ അർക്കൻസസിലേക്ക് സൗഖ്യപ്പെട്ട് ശരിയായി കൊണ്ടുചെല്ലാമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ആ സിഗരറ്റ് വരെ ഉപേക്ഷിച്ചിട്ട് ഞാനിത് വിട്ടുകളയും, എന്നിട്ട് കർത്താവിനെ സേവിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? നിങ്ങൾ അത് ചെയ്യുമോ? ശരി, എങ്കിൽ നിങ്ങൾ ചെന്ന് അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ആ കുട്ടിയുടെ മേൽ വയ്ക്കുക. സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ആ കുട്ടിയെ സുഖമാക്കുന്നതിനിടയാകട്ടെ. നിങ്ങളെ വിശ്വസിക്കുന്നതിനായി വെല്ലുവിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു മഹിള അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് എന്നെ നോക്കുന്നു. നിങ്ങളുടെ കാലിൽ കുഴപ്പമുണ്ട്. അത് ശരിയാണ്. നിങ്ങൾ ആരാകുന്നുവെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീമതി വോർലി, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? ശരി ശ്രീമാൻ, അത് കൃത്യമായും ശരിയാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ല. അത് നിങ്ങളുടെ ഭർത്താവാണ് പിന്നിലായി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രാസംഗികനാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ അത് സത്യമാകുന്നു. ശ്രീമാൻ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുഖത്ത് ഒരു സ്ഥാനത്തായിട്ട് അത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല. ഒരു പിളർപ്പതിലുണ്ട്. അത് ശരിയാണ്. നിങ്ങളത് സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ശ്രീമാൻ വോളി, അത് സത്യമാണ്. ശരി, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ചെന്ന് നിങ്ങളുടെ രോഗശാന്തിയെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. അതാകുന്നു ഇത്. അത് ശരിയാണ്. നിങ്ങളുടെ കണ്ണുകളെ കുറിച്ച് എന്ത് പറയുന്നു? എന്നെ നോക്കിക്കൊണ്ട് നിങ്ങൾ പിന്നിലായി അവിടെ ഇരിക്കുമ്പോൾ ദൈവം അത് സുഖപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരി, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓ ദൈവമേ, അത് എല്ലായിടത്തുമായി സംഭവിക്കുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമെങ്കിലാകുന്നു. ഇപ്പോൾ ഇവിടെ വളരെയധികമായി അത് നടക്കുന്നു. എല്ലാവരും വിശ്വസിക്കുന്നതിനായി ശ്രമിക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ അവനെ നിങ്ങളുടെ രക്ഷിതാവായി അറിയാതെയും രക്ഷിക്കപ്പെടാനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെയുണ്ടോ? നിങ്ങളത് ചെയ്യാനായി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരിക്കലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെയും നിങ്ങൾ കടന്നുവന്ന് ക്രിസ്തുവിലായിട്ട് ഒരു വിശ്വാസിയാകാനും ആഗ്രഹിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരിക. ഒരു നിമിഷത്തേക്ക് നാം ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി പിയാനോയിൽ ഒരു രാഗം കൊടുക്കുമോ? നിങ്ങളിവിടെ വേദിയിലേക്ക് കടന്നു വരുന്നതിനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നേരെ ഇവിടേക്ക് കടന്നുവന്ന് മുട്ടുകുത്തുക. അങ്ങനെ തന്നെയാകുന്നു ചെറുപ്പക്കാരനായ വ്യക്തി. നേരെ എഴുന്നേൽക്കുക, കടന്നു വരിക പെൺകുട്ടി. ആ ബാലനെ ശ്രദ്ധിക്കുക. അത് മറ്റാരെങ്കിലും ലജ്ജിപ്പിച്ചിരിക്കണം. നീ മുമ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവനോട് കൂടുതൽ അടുത്ത് വരുന്നതിനായി നീ ആഗ്രഹിക്കുന്നുണ്ടോ? നേരെ കടന്നു വരിക, നേരെ കടന്നു വരിക. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് നേരെ കടന്നു വരിക. അത് ശരി തന്നെ സഹോദര. ഇപ്പോൾ കടന്നു വരിക. രോഗശാന്തിയുടെ ശുശ്രൂഷ തീരുന്നതിനു മുമ്പേ നിങ്ങൾ കടന്നുവന്ന് മുട്ടുകുത്തുകയില്ലേ? നേരെ ഇവിടേക്ക് കടന്നുവന്ന് നിങ്ങളുടെ ആത്മാവിന് രോഗശാന്തി പ്രാപിച്ചിട്ട് എന്ത് സംഭവിക്കുമെന്ന് ശ്രദ്ധിക്കുക. ക്രിസ്തുവിലേക്ക് കടന്നു വരിക. അവൻ വഴിയും സത്യവും വെളിച്ചുമാകുന്നു. അവന് പുറമെ ആരും കടന്നു വരുന്നില്ല. നിങ്ങൾ മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പ്രസ്ബിറ്റേറിയനോ ലൂഥറനോ ആര് തന്നെയായാലും പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള സമയം ഇതാകുന്നു. ഇവിടെ കടന്നു വരിക, ക്രിസ്തുവിലേ കടന്നു വരിക. നിങ്ങൾ ഇതിൽ അത്ഭുതപ്പെടാം. എപ്രകാരം അത് പ്രാപിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നിങ്ങൾ അത് മനസ്സിലാക്കിയില്ല. ഇപ്പോൾ കടന്നു വരിക. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞുവെങ്കിൽ ദൈവമാണ് എന്നോടത് സംസാരിച്ചത്. ദൈവം എന്നിൽ കൂടെ അത് സംസാരിച്ചു. ഞാൻ നിങ്ങളോട് സത്യം പറയുകയും ചെയ്തു. അവൻ മാത്രമാകുന്നു വഴി. അവൻ മാത്രം അടിസ്ഥാനമാകുന്നു. അവൻ മാത്രം രക്ഷയാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ സ്വർഗത്തിന് കീഴെ മറ്റൊരു നാമത്തിലും രക്ഷയില്ല. നിങ്ങൾ കടന്നുവന്ന് ഇപ്പോൾ അവനെ സ്വീകരിക്കുമോ? പിമ്പോക്കരായി എത്ര പേർ പിന്നിലായിട്ടുണ്ട്? അവർ കടന്നുവന്ന് ഇപ്പോൾ ഇവിടെ മുട്ടുകുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പിമ്പോക്കരായിട്ട് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ ഇപ്പോൾ കടന്നു വരുമോ? കടന്നു വരിക. ഇതാകുന്ന നാഴിക. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിത് തള്ളിക്കളഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരു ആശയമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇത് പറയുകയല്ല. എന്നാൽ സ്നേഹിതരെ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിന് ഇതിലും കൂടുതലായി എന്ത് ചെയ്യാൻ കഴിയും? ഇതാകുന്ന സമയം. ദൈവം ജനങ്ങളോട് സംസാരിക്കുന്ന നാഴിക ഇതാകുന്നു. അങ്ങനെ തന്നെ സഹോദരി, അത് ശരിയാകുന്നു. സഹോദരിമാരെ, നേരെ കടന്നു വരിക. ഇതാകുന്നു വഴി. ഇത് നിങ്ങളുടെ സമയമാകുന്നു. നിങ്ങൾ മരിച്ചിട്ട് അവന്റെ സന്നിധിയിൽ പോകുന്നത് വരെ ഒരിക്കലും അവനോട് ഇത്രയും അടുത്തായിരിക്കില്ല. അവൻ ഇവിടെ തന്നെ ആയിരിക്കുകയും താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് സ്വയം തെളിയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കടന്നു വരികയില്ലേ? ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ വരുന്നു, ഞാൻ വരുന്നു. യാതൊരു അപേക്ഷയും കൂടാതെ ഞാൻ ആയിരിക്കുന്നത് പോലെ തന്നെ വരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി നിന്റെ രക്തം ചിന്തിയിരിക്കുകയും ഞാൻ വന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ വരുന്നു, ഞാൻ വരുന്നു. അവർക്കൊരു ഇരുണ്ട അടയാളമാണുള്ളത്. അത് അവിശ്വാസമാകുന്നു. കടന്നു വരിക. ഇതാകുന്നു അത്. അവന്റെ രക്തത്തിന് ഓരോ പാടുകളെയും കഴുകിക്കളയാൻ കഴിയും. ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ വരുന്നു. അവൻ വചനത്തിൽ കൂടെ വരികയും വ്യക്തിപരമായി വരികയും അവൻ ഇവിടെയുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവനെ തള്ളിക്കളയാൻ പറ്റും. ആ ചെറിയ ശബ്ദം നിങ്ങളോട് സംസാരിക്കുന്നു, അത് ദൈവമാണ്. നിങ്ങൾ കടന്നു വരുന്നതിനായി അവൻ ആഗ്രഹിക്കുന്നു. സ്നേഹിതരെ, നമുക്കധികം നീണ്ട സമയം ഇവിടെയില്ല. നാം ഇവിടം വിടാൻ പോകുകയാണ്. നിങ്ങൾ കടന്നുവന്ന ഒരു കൂട്ടം ജനങ്ങളോടൊപ്പം മുട്ടുകുത്തുകയില്ലേ? ദൈവമേ, എന്നോട് കരുണ കാണിക്കണമേ. ഞാനിപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും വാസ്തവമായത് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ വാസ്തവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ഞങ്ങൾ ഈ പാട്ടിന്റെ അടുത്ത വരി പാടുമ്പോൾ ഈ വേദിക്ക് ചുറ്റുമായി കടന്നു വരിക. നാം വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു വരുമോ? ഇപ്പോൾ നിങ്ങളിൽ നല്ല ക്രിസ്ത്യാനികളായ ചിലർ ഇവിടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ചുറ്റുമായിരിക്കുന്നു. രോഗികളായി വരുമെന്ന് മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികളായി നിങ്ങളിൽ ചിലർ കടന്നു വന്ന് മുട്ടുകുത്തുകയില്ലേ? അവൻ സ്വാഗതം ചെയ്യുകയും പാപം ക്ഷമിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. പാപികെ, നീ അവരോടൊപ്പം കടന്നു വരിക, നീ അവരോടൊപ്പം വരിക. അങ്ങയുടെ അടുക്കലേക്ക്, ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ വരുന്നു, ഞാൻ വരുന്നു. നേരെ ഇവിടെ കടന്നു വരിക. ഞാൻ കാത്തിരിക്കാതെ ഇരുണ്ട കര എന്റെ പ്രാണനിൽ നിന്നും തുടച്ചു മാറ്റുന്നതിനായി വരുന്നു. അവന്റെ രക്തത്തിന് ഓരോ പാടുകളെയും കഴുകിക്കളയാൻ കഴിയും. ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ വരുന്നു. നിങ്ങൾ കടന്നു വരുന്നില്ലെങ്കിൽ ഒരനുഗ്രഹത്തെ നിങ്ങൾക്ക് നഷ്ടമാകും. നീ എന്നെ സ്വീകരിക്കും, അവൻ സ്വാഗതം ചെയ്യുകയും പാപം ക്ഷമിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ കാത്തിരിക്കാതെ ഇരുണ്ട കരയെന്റെ പ്രാണനിൽ നിന്നും തുടച്ചു മാറ്റാനായി വരുന്നു. അവന്റെ രക്തത്തിന് ഓരോ പാടുകളെയും കഴുകിക്കളയാൻ കഴിയും. ഓ ദൈവത്തിന്റെ കുഞ്ഞാടെ, ഞാൻ വരുന്നു. ശരി, ഇപ്പോൾ സഭ മുഴുവനും തലവണങ്ങിക്കൊണ്ട് പ്രാർത്ഥനയിലായിട്ട് വേദിക്ക് ചുറ്റുമായിരിക്കുന്ന ജനങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇവിടെ വേദിയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചൊരിയപ്പെട്ട രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ കടന്നു വന്നിരിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനായി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനായി നിങ്ങൾ വന്നിരിക്കുന്നു. ദൈവ നീതിമാനും അതിനാഗ്രഹിക്കുകയും ചെയ്യുന്നു. വെള്ളം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പാസ്റ്റർ നിങ്ങളെ അവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാളെ തന്നെ സ്നാനപ്പെടുന്നതിനായി ഈ പള്ളിയിലുള്ള കുളത്തിലേക്ക് കടന്നു വരാൻ കഴിയും. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും അവർ കേട്ടു. അപ്പോസ്തലന്മാരോടൊപ്പമായിരുന്ന സ്വർഗത്തിലെ ദൈവം എന്നേക്കും ദൈവമായ അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയ്ക്കായി തലവണങ്ങുക. പാസ്റ്റർ നമ്മെ പ്രാർത്ഥനയിൽ നയിക്കുമ്പോഴേക്കും എല്ലാവരും നിങ്ങളുടെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. സഹോദരൻ റൂഡൽ.